بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. ابن عمر رضي الله تعالى عنهما أدهتنا حديث النبي صلى الله عليه وسلم برنو ينشأ نشء يقرؤون القرآن لا يجاوز تراقيهم. ഒരു വിഭാഗം ആളുകൾ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാകും. അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും. അത് അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ടിറങ്ങുകയില്ല. കുല്ലമാ ഖറജ ഖർനും ഖുതഅ, അതിൽ ഓരോ കൊമ്പ് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിലും അത് വെട്ടിമാറ്റപ്പെടും. ഈ ഹദീസ് വ്യക്തമായ തെളിവാണ് ഖവാരിജികൾ ഓരോ കാലഘട്ടത്തിലും പുറപ്പെടുമെന്നതിന്. അതുകൊണ്ടാണ് അൽ ഇമാം ഖതാദ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ലമ്മ സമിഅ അലിയ്യ അൽ മുഹക്കിമത ഖാൽ മൻ ഹാഉലാ ഖീല ലഹുൽ ഖുറ. ഖവാരിജികൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവരാരാണ്? അപ്പോൾ ആരോ പറഞ്ഞു, അവർ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൽ ഹുമുൽ ഖയ്യാബൂൻ അൽ അയ്യാബൂൻ, അല്ല, അവർ യഥാർത്ഥത്തിൽ നശിച്ചുപോയ അനേകം ന്യൂനതകളുള്ള ആളുകളാണ്. ഖയ്യാബൂൻ എന്ന് പറഞ്ഞാൽ ഖാസിറൂൻ, അയ്യാബൂൻ എന്ന് പറഞ്ഞാൽ ദുൽഉയൂബിൽ കസീറ. അപ്പോൾ അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു, ഇന്നഹും യഖൂലൂന ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, അവർ പറയുന്നത് അല്ലാഹുവിനല്ലാതെ വിധിക്കാൻ അവകാശമില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കലിമത്തു ഹഖിൻ ഉസ്സിയ ബിഹാ ബാത്തിൽ, സത്യത്തിന്റെ വാക്ക് അസത്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറയപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് ഖതാദ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയണം, ഫലമ്മ ഖതലഹും ഖാല റജുലുൻ അൽഹംദുലില്ലാഹില്ലദി അബാദഹും വഅറാഹന മിൻഹും. ഖവാരിജികളെ അലി റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയപ്പോൾ ഒരാൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നു, അപ്പൊ അതിന് റബ്ബിന് സ്തുതിയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. ഫഖാല അലിയ്യ, അപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം പറഞ്ഞു, ഇത് എവിടെയാണ് ഷാഹിദ് ഉള്ളത്, നമ്മൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞത്, കല്ല വല്ലദീ നഫ്സി ബിയദിഹി ഇന്ന മിൻഹും ലമൻ ഫി അസ്ലാബ് ലമൻ ഫി അസ്ലാബിൽ റിജാൽ ലം തഹ്മിൽഹു നിസാഉ ബഅദു. കല്ല, അല്ല, അവരെ കാര്യത്തിൽ നിന്ന് നമുക്ക് റാഹത്ത് ഉണ്ടായിട്ടില്ല. വല്ലാഹി, അല്ലാഹു സത്യം, ഇന്ന മിൻഹും ലമൻ ഫി അസ്ലാബിൽ റിജാൽ, ഇപ്പോഴും ചിലരുടെ മുതുകുകളിൽ, അതായത് പുറത്തേക്ക് വരാതെ ചില ജനിക്കാനിരിക്കുന്ന ചില ആളുകൾ ഇനിയുമുണ്ട്. ലം തഹ്മിൽഹു നിസാഉ ബഅദു, അവരെ ഇതുവരെ സ്ത്രീകൾ ഗർഭം ചുമന്നിട്ടില്ല, എന്നാൽ ഇനി ജനിക്കാൻ പോകുന്ന ആളുകളാണ്. വലയകൂനന്ന ആഖിറുഹും അൽസാസൻ ജറാദീൻ, അവരിൽ ചില ആളുകൾ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും, ആ ആളുകൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന, മോഷ്ടിക്കുന്ന, വഞ്ചിക്കുന്ന ആളുകളായിരിക്കും. ഇവരുടെ പിന്നിൽ നിന്ന് വരാനുള്ള ചില ആളുകൾ ഇനിയും വരാനുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഖവാരിജികൾ അവരാദ്യ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ ഒരു വിഭാഗം മാത്രമല്ല, ഇനിയും വരാനിരിക്കുന്ന ആളുകളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിൽ അതിന് തെളിവുണ്ട്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു مجموع الفتاوي، فإنه صلى الله عليه وسلم قد أخبر في غير هذا الحديث أنهم لا يزالون يخرجون إلى زمن الدجال. خوارج قال بطي براي وعدهم برنيو عور دجال إن كالك تمري پرپت وندي لكم أن نبي صلى الله عليه وسلم حديث لاري چطوند. وقد اتفق المسلمون على أن الخوارج ليسوا مختصين بذلك العسكر. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പോരാടിയ സൈന്യത്തിലുള്ളവർ മാത്രമല്ല ഖവാരിജുകൾ എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത്തിഫാഖുണ്ട്, പൊതുവെ യോജിപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഖവാരിജികൾ ഇവർ ആദ്യകാലഘട്ടത്തിൽ മാത്രമുള്ളവരല്ല, മറിച്ച് പിൽക്കാലഘട്ടത്തിൽ അവരുടെ ബാക്കി പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഖവാരിജികൾ പല രൂപത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതിൽപ്പെട്ടവരാണ് അമ്മാനിലുള്ള അൽ ഇബാദിയ, ഇബാദിയത്തിന്റെ ആളുകൾ. അവർ ഖവാരിജികളിലെ ആദ്യ കക്ഷികളിലൊന്ന്, ഇപ്പോഴും ബാക്കിയുള്ള കക്ഷികളിലൊന്ന്. അതുപോലെ തന്നെ ഖവാരിജികളിൽപ്പെട്ട ചില ആളുകളാണ്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പോറുന്ന തക്ഫീറിന്റെ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ഇന്ന് നിലനിൽക്കുന്ന ദാഇഷിനെ പോലെ, അൽ ഖാഇദയെ പോലെ ഉള്ള കക്ഷികൾ. ഈ കക്ഷികൾ ആദ്യകാല ഖവാരിജികളുടെ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇൻഷാല്ലാ ഇനിയുള്ള ചില സംസാരങ്ങളിൽ നമ്മൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യകാല ഖവാരിജികൾ അവരുടെ അസ്ലുകൾ, അടിസ്ഥാനങ്ങൾ എന്തായിരുന്നു എന്ന് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യകാല ഖവാരിജികളുടെ ആശയങ്ങളോട് എവിടെയൊക്കെയാണ് ഇക്കാലഘട്ടത്തിലുള്ള ഖവാരിജികൾക്ക് സാദൃശ്യമുള്ളത് എന്നാണ് ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ചില സംസാരങ്ങളിൽ തുടർച്ചയായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മസല, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ ഖവാരിജികൾ അവർ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവരിൽ വൻപാപമുണ്ടായിക്കഴിഞ്ഞാൽ, കബായറുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കാഫിറുകളാകുന്നവരാണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ തക്ഫീർ നടത്തുന്നവരായിരുന്നു ആദ്യകാല ഖവാരിജികൾ. തക്ഫീറിലുള്ള അതിരുകൾ ഖവാരിജികളിൽ വളരെ പ്രകടമായി കാണാൻ പറ്റുന്ന അടയാളമാണ്. മുസ്ലിമീങ്ങളെ തക്ഫീർ നടത്തുക, അവരെ കാഫർ എന്ന് വിശേഷിപ്പിക്കുന്നതിലുള്ള അതിരുകൾ. അതിന് ധാരാളക്കണക്കിന് തെളിവുകളുണ്ട്. ഖവാരിജികൾ അവർ വൻപാപങ്ങൾ ചെയ്തവരെ തക്ഫീർ നടത്തിയിരുന്നു, കാഫർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ധാരാളക്കണക്കിന് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇവിടെ കുറെ നുക്കൂലുകൾ ഞാൻ വായിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചധികം നുക്കൂലാത്തുകൾ, പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഞങ്ങൾ വായിക്കാനുള്ള കാരണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പറയാറുള്ളത് ഇതൊക്കെ ചില മദ്ഖലികളുടെ ആരോപണങ്ങൾ മാത്രമാണ്, ഈ കാലഘട്ടത്തിലുള്ള സുൽത്താന്റെ ഭരണാധികാരിമാർ പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമാണ് എന്ന് ആരോപിക്കുന്ന പല ആളുകളുണ്ട്. എന്തു പറഞ്ഞാലും അവർ പറയും ഇത് മദ്ഖലികളുടെ വാദമാണ്. ഇതാ ഈ പ്രസംഗത്തിൽ എവിടെയും ഇൻഷാ അള്ളാഹു തആല ആധുനികരായ ഒരു പണ്ഡിതന്മാരുടെയും ഉദ്ധരണി ഞാൻ വായിക്കുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അതല്ലെങ്കിൽ ഇബ്നു ഖയ്യിം, അതല്ലെങ്കിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, അതല്ലെങ്കിൽ മുൻഗാമികളായ ഇബ്നു ഹസ്ം, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരണികളല്ലാതെ നിങ്ങൾക്ക് ഈ പ്രസംഗത്തിൽ കേൾക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ മാത്രം വാദമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നിങ്ങൾ മദ്ഖലികൾ എന്ന് ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം പുതുതായി കൊണ്ടുവന്ന ചില വാദങ്ങളല്ല ഇത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. ശരി, തക്ഫീറിന്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഖവാരിജികൾക്ക് അതിരു കവിച്ചിലുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ധാരാളമുണ്ട് ചരിത്രത്തിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞു, വലിഹാദാ യജിബുൽ ഇഹ്തിറാസു മിൻ തക്ഫീരിൽ മുസ്ലിമീന ബിസ്സുനൂബി വൽ ഖതായ, മുസ്ലിമീങ്ങളെ തിന്മകളുടെ പേരിൽ, തെറ്റുകളുടെ പേരിൽ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഫഇന്നഹു അവ്വലു ബിദഅത്തിൻ ളഹറത് ഫിൽ ഇസ്ലാം, കാരണം ഇത് ഇസ്ലാമിൽ ഉണ്ടായ ആദ്യത്തെ ബിദഅത്താണ്. ഏത്? മുസ്ലിമീങ്ങളെ അവർക്ക് പറ്റുന്ന തെറ്റുകളുടെ പേരിൽ, തിന്മകളുടെ പേരിൽ, കബായറുകളുടെ പേരിൽ തക്ഫീർ നടത്തുക എന്നത്, വൻപാപങ്ങളുടെ പേരിൽ. ഫകഫറ അഹ്ലുഹൽ മുസ്ലിമീന വസ്തഹല്ലു ദിമാഅഹും വഅംവാലഹും, അവർ മുസ്ലിമീങ്ങളെ ഈ കാരണത്തിന്റെ പേരിൽ, തിന്മകളുടെ പേരിൽ, കബായറുകളുടെ പേരിൽ തക്ഫീർ നടത്തുകയും അവരെ കാഫർ എന്ന് വിശേഷിപ്പിക്കുകയും അവരുടെ രക്തമനോദനീയമാക്കുകയും അവരുടെ സമ്പാദ്യം എടുക്കുകയും ചെയ്തു. അതിനവർ പറഞ്ഞ കാരണം എന്താണ്? അവർ കാഫറുകളാണ് എന്നത്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം തക്ഫീറിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു, ഫലിഹാദ കാന അഹ്ലുൽ ഇൽമി വസ്സുന്നതി ലാ യുകഫിറൂന മൻ ഖാലഫഹും വഇൻ കാന ദാലിക അൽമുഖാലിഫു യുകഫിറുഹും. ഷെയ്ഖുൽ ഇസ്ലാം പറയും, ആധുനിക പൗരാണികരായ പണ്ഡിതന്മാർ, ഇൽമിന്റെ ആളുകൾ, ഉലമാക്കൾ, സുന്നത്തിന്റെ ആളുകൾ, അഹ്ലുസുന്നത്തിന്റെ ആളുകൾ, അവരൊരിക്കലും അവർക്ക് എതിരായ ആളുകളെ അവരുടെ നിലപാടുകളോട് വിയോജിക്കുന്നു എന്നതിന്റെ പേരിൽ തക്ഫീർ നടത്താറില്ലായിരുന്നു. വഇൻ കാന ദാലികൽ മുഖാലിഫു യുകഫിറുഹും, ഇനി ആ അവരുടെ എതിരാളികൾ അവരെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി അവരൊരിക്കലും അവരുടെ എതിരാളികളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കാറില്ല. ലിഅന്നൽ കുഫ്റ ഹുക്മുൻ ശർഇയ്യുൻ, കാരണം കുഫ്ർ എന്നത് ശർഇയായ ഒരു ഹുക്മാണ്, മതപരമായ ഒരു വിധിയാണ്. ഫലൈസ ലിൽ ഇൻസാനി അൻ യുആഖിബ ബിമിസ്ലിഹി കമൻ കദ്ദബ അലൈക വസന ബിഅഹ്ലിക ലൈസ ലക അൻ തുകദ്ദബ അലൈഹി വതസ്നി ബിഅഹ്ലി. ഇത് ഉലമാക്കളുടെ മദ്ഹബായിട്ട് അദ്ദേഹം പറയും. അദ്ദേഹം പറയണം, കാരണം പറയണം. നിനക്കെതിരെ ഒരാൾ കള്ളം കെട്ടി ചമച്ചാൽ അയാൾക്ക് പകരമായി അയാൾക്കെതിരെ ചെയ്യേണ്ടത് അയാൾക്കെതിരെ നീ കള്ളം കെട്ടി ചമക്കലല്ല. നിന്റെ ഭാര്യയുമായി ഒരാൾ വിഭജിച്ചാൽ അതിനുള്ള പകരമായിട്ട് നീ അവന്റെ ഭാര്യയെ വിഭജിക്കുക എന്നതല്ല അതിനുള്ള മറുപടി. അതേപോലെ തന്നെ നിന്നെ ഒരാൾ കാഫിർ എന്ന് വിശേഷിപ്പിച്ചാൽ അയാളെ തിരിച്ച് അങ്ങോട്ട് കാഫിർ എന്ന് വിശേഷിപ്പിക്കലല്ല ഇസ്ലാമിന്റെ രീതി, പണ്ഡിതന്മാരുടെ രീതി അതല്ല. ഇന്നും നമുക്കത് കാണാൻ പറ്റും. ദാഇഷിനെ പോലെയുള്ള ആളുകൾ, അൽ ഖാഇദയെ പോലുള്ളവർ വ്യക്തമായി സലഫികളെ തക്ഫീർ നടത്തുന്നവരാണ്. പക്ഷെ വലില്ലാഹിൽ ഹംദു വൽ മിന്ന, ഒരിക്കലും സലഫി പണ്ഡിതന്മാർ ഈ പറഞ്ഞ ആളുകളെ ആരെയും തക്ഫീർ നടത്തിയിട്ടില്ല. അത് ഒരിക്കലും പോലും അവർക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഈ പറഞ്ഞ ആളുകളെ, ഉദാഹരണത്തിൽ ഇബ്നുൽ ആദൻ, അതല്ലെങ്കിൽ അബൂബക്കർ അൽ ബഗ്ദാദി, ഇങ്ങനെയുള്ള ആളുകളെ തക്ഫീർ നടത്തുക എന്നത് ഒരിക്കലും സലഫികളുടെ അടുക്കൽ, പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് വന്നിട്ടില്ല. അവരാരും ദാഇഷിനെ പോലെയുള്ള കക്ഷികൾ കാഫിറുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവർ ഖവാരിജുകളാണെന്ന് മാത്രമേ പറയൂ. പക്ഷേ അതേസമയം ഇവർ ഈ പണ്ഡിതന്മാരെ തക്ഫീർ നടത്തുന്നതിൽ വളരെ വ്യക്തമായി തക്ഫീർ നടത്തിയ ആളുകളാണ്. അപ്പൊ ഷേഖ് പറയുകയാണ്, ഇത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ചവരാണ്. അതായത് മറ്റൊരാളെ കാഫിർ എന്ന് വിളിക്കുക എന്നതിൽ നിന്ന് പണ്ഡിതന്മാർ വളരെയധികം സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്. മുൻഗാമികൾ വളരെയധികം പടികൾ കടന്നതിന് ശേഷം മാത്രമാണ് ഒരാളെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ്, ദാഇഷിനെ പോലെയുള്ള കക്ഷികളാകട്ടെ, അൽ ഖാഇദയാകട്ടെ, ഉദാഹരണത്തിൽ ഇബ്നുൽ ആദൻ, ഉസാമ ഇബ്നുൽ ആദൻ, അയാൾ വ്യക്തമായി സൗദിയിലുള്ള സലഫികൾ കാഫിറുകളാണ് എന്ന് വ്യക്തമായി പറഞ്ഞാലാണ് അഭിമുഖത്തിൽ. അതേപോലെ തന്നെ ദാഇഷിന്റെ ആളുകൾ അവരിൽ നിന്ന് ഇത് പ്രകടമാണ്. ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് എത്ര എത്ര ആളുകളെയാണ് അവർ തക്ഫീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സാധാരണക്കാരെ കാര്യമാണ് ഞാനിപ്പോ ഈ പറയുന്നത്. അവരുടെ നേതാക്കന്മാരുടെ കാര്യം ഇൻഷാല്ലാഹ് അവസാനം ഞാൻ പറയും. അപ്പൊ തക്ഫീർ എന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഏതൊരു ബിദഅത്തിന്റെ കക്ഷിയാകട്ടെ, ആ ബിദഅത്തിന്റെ കക്ഷികളിലൊക്കെ വളരെ പ്രകടമായി കാണാവുന്ന ഒരു അടയാളം മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ തക്ഫീർ നടത്തുക എന്നുള്ളതാണ്. അവരെ കാഫർ എന്ന് വിശേഷിപ്പിക്കൽ അഹലുൽ ബിദഅത്തിന്റെ പൊതു സ്വഭാവമാണ്. ഞാൻ വെറുതെ പറയുന്നല്ല. അബ്ദുൽ ഖാഹർ അൽ ബഗ്ദാദി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അൽ ഫർഖ് ബൈൻ അൽ ഫിറഖ്, പ്രസിദ്ധമായ ഗ്രന്ഥമാണത്. മുൻഗാമികളിൽ കക്ഷികളെ കുറിച്ച് എഴുതിയ കിതാബുകളിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഫർഖ് ബൈൻ അൽ ഫിറഖ്. ആ ഗ്രന്ഥത്തിൽ അബ്ദുൽ ഖാഹർ അൽ ബഗ്ദാദി അദ്ദേഹം പറഞ്ഞു, വലൈസ ഫരീഖുൻ മിൻ ഫിറഖിൽ മുഖാലിഫീന ഇല്ലാ വഫീഹിം തക്ഫീറു ബഅദിഹിം ലിബഅദിൻ. ഏതൊരു ബിദഅത്തിന്റെ കക്ഷിയാകട്ടെ, അഹ്ലു സുന്നയോട് എതിരാകുന്ന ആളുകളാകട്ടെ, വലൈസ ഫരീഖുൻ മിൻ ഫിറഖിൽ മുഖാലിഫീൻ, അഹ്ലു സുന്നയോട് എതിരാകുന്ന ഏതൊരു കക്ഷിയാകട്ടെ, ഇല്ലാ വഫീഹിം തക്ഫീറു ബഅദിഹിം ലിബഅദിൻ, അവരിലൊക്കെ പരസ്പരം തക്ഫീർ ചെയ്യുക, കാഫറാക്കുക എന്ന കാര്യം വളരെ പ്രകടമായി കാണാൻ കഴിയും. വതബറി ബഅദിഹിം മിൻ ബഅദ്, അവരിൽ ചിലർ മറ്റു ചിലരിൽ നിന്ന് ഒഴിവാക്കുക എന്നത് അവരിൽ പ്രകടമാണ്. കൽ ഖവാരിജ്, ഖവാരിജുകളെ പോലെ, വറവാഫിദ് വൽ ഖദരിയ, ഈ പറഞ്ഞ ആളുകളൊക്കെ, ഹത്ത ഇജ്തമഅ സബഅതു മിൻഹും ഫീ മജ്ലിസിൻ വാഹിദ് ഫഫ്തറഖു അൻ തക്ഫീരി ബഅദിഹിം ബഅദ, അവരിൽ ഈ കക്ഷികളിൽപ്പെട്ട ഏഴാളുകൾ ഒരു മജ്ലിസിൽ ഒരുമിച്ചു കൂടിയാൽ അവർ പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിർ എന്ന് വിശേഷിപ്പിച്ച് ആ അവസ്ഥയിലാണ് മടങ്ങിപ്പോവുക എന്ന് അബ്ദുൽ ഖാഹർ അൽ ബഗ്ദാദി അദ്ദേഹം പറയും. ഇത് ഇന്ന് പ്രകടനം. ഇപ്പോ നിങ്ങൾ ദാഇഷിന്റെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ചോളൂ. അവിടെ ഇത്രയും കാലം ജിഹാദിന് വേണ്ടി മുന്നിൽ നിന്ന കക്ഷികൾ, അവരുടെ അവസ്ഥ എന്താണ് ഇവരുടെ അടുക്കൽ? ഉദാഹരണത്തിന് സിറിയൻ ഭരണകൂടത്തിനെതിരെ പോരാടിയിരുന്ന അനേക മുജാഹിദീങ്ങൾ അവിടെ ഉണ്ട്. ആ മുജാഹിദീങ്ങളെയെല്ലാം തങ്ങളുടെ ഖിലാഫത്തിന് കീഴിൽ വന്നില്ല എന്നതിന്റെ പേരിൽ അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രകടമാണ്. യൂട്യൂബിലും മറ്റുമൊക്കെ ജിഹാദി സംഘങ്ങളുടെ വീഡിയോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ ജിഹാദി സംഘങ്ങളെ തങ്ങളുടെ കക്ഷിയിൽ തങ്ങളുടെ ഖിലാഫത്തിന് കീഴിൽ ചേർന്നില്ല എന്നതിന് പേരിൽ തക്ഫീർ നടത്തിയിട്ടുണ്ട്. അവരെ കൊന്നുകൂട്ടാൻ ഇത് ബിദഅത്തിന്റെ ആളുകളുടെ അടയാളങ്ങളിൽ വളരെ പ്രകടമായ അടയാളമാണ് എന്ന് അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി അദ്ദേഹം പറയാൻ. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, وصار كثير من اهل البدع مثل الخوارج والروافض والقدريه والجهميه والممثله يعتقدون اعتقادا هو ضلال يرونه هو الحق ويرون كفر من خالفهم في ذلك. അനേകം ബിദഅത്തിന്റെ കക്ഷികൾ ഖവാരിജുകളെ പോലെ, റവാഫിദുകളെ പോലെ, ഖദരിയത്തിനെ പോലെ, ജഹ്മിയത്തിനെ പോലെ, മുമസ്സിലത്തിനെ പോലെ, ഇതൊക്കെ കക്ഷികളുടെ പേരുകളാണ്. അവരൊക്കെ അവരൊരു വിശ്വാസം പുതുതായി ഉണ്ടാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യും. എന്നിട്ട് അതാണ് സത്യമെന്ന് അവർ വാദിക്കും. എന്നിട്ട് ആ സത്യത്തിന് എതിരായി നിൽക്കുന്ന ആളുകളെയെല്ലാം, അതിന് വിരുദ്ധമായി നിൽക്കുന്നവരെല്ലാം കുഫറിലാണ് എന്ന് അവർ വിധിക്കുകയും ചെയ്യും. ദാഇഷ് ചെയ്യുന്ന അതേ കാര്യം തന്നെ. തങ്ങളുടെ ഇത് ഖിലാഫത്താണ്. ആ ഖിലാഫത്തിന് കീഴിൽ വരാത്ത എല്ലാ കക്ഷികളും അവർ പറയുന്നത്, ഞങ്ങൾ ഇഅ്ലാൻ നടത്തിയതാണ്, ഞങ്ങൾ ഇത് ഖിലാഫത്താണ് എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് കീഴിൽ വരാൻ വേണ്ടി സിറിയയിലും ഇറാഖിലും പരിസര പ്രദേശങ്ങളിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദീങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെടലിലേക്ക്, ആ ക്ഷണത്തിലേക്ക് വരാത്തയാളുകൾ അവരെല്ലാവരും ഖിലാഫത്തിനെതിരെ നിന്ന ആളുകളാണ്. അവർക്കിടയിലാണ് യുദ്ധം. ഇത് ബിദഅത്തുകാരുടെ പൊതു സ്വഭാവമാണ്. അവർ പ്രഖ്യാപിക്കുക, എന്നിട്ട് അതിന് എതിരാകാത്തവരെല്ലാം പുറത്ത്. ഇതൊരിക്കലും അഹ്ലു സുന്നാ വൽ ജമാഅയുടെ രീതികളിൽ പെട്ടതല്ല. മാത്രമല്ല, ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി തഹാവിയയുടെ ഷാറിഹാണ് അദ്ദേഹം, മഷ്ഹൂറാണ്. ഇബ്നു തൈമിയയുടെ ശേഷം വന്ന പണ്ഡിതനാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി. അഖീദത്ത് തഹാവിയയുടെ ഷർഹ്, അദ്ദേഹത്തിന്റെ ഷർഹ് പ്രസിദ്ധമാണ്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞു, فمن عيوب اهل البدع تكفيرهم تكفير بعضهم بعضا. اهل البدع عند عيبുകളിൽ, ന്യൂനതകളിൽ പെട്ടതാണ് അവർ പരസ്പരം കാഫിറുകളായി വിശേഷിപ്പിക്കുന്നു എന്നത്. ومن ممادح اهل العلم انهم يخطئون ولا يكفرون. എന്നാൽ പണ്ഡിതന്മാരുടെ അഹലു സുന്നയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് അവർ യുഖത്തിഊൻ, അവർ അബദ്ധം ചൂണ്ടിക്കാണിക്കും, ഇന്നത് അബദ്ധമാണെന്ന് പറയും. ولا يكفرون, എന്നാൽ തക്ഫീറിലേക്ക് അവർ കടക്കുകയില്ല. അതിന് അവരുടെ അടുക്കൽ അനേകം നിബന്ധനകളും അനേകം പടികളുമുണ്ട്. അതിനുശേഷമല്ലാതെ അവർ തക്ഫീറിലേക്ക് കടക്കുകയില്ല എന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി അദ്ദേഹം പറയാം. തക്ഫീർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കലാണ്. ഈ കാര്യം ഇത് വളരെ അധികരിച്ച രൂപത്തിൽ ഇന്നുള്ള ജിഹാദി സംഘടനകളിൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പല കക്ഷികളിലും അഹ്ലു സുന്നയുടെ കക്ഷികൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ജിഹാദിന്റെ പാതയിലാണെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ അവരിൽ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് തക്ഫീറിൽ അധികരിക്കാന്നുള്ളത്. അവരുടെ എതിരാളികളെ, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ കാഫർ എന്ന് വിശേഷിപ്പിക്കുന്നതിലുള്ള അതിരുകവിച്ചിൽ ഈ സംഘടനകളിൽ ധാരാളമായി കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ തക്ഫീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തക്ഫീർ രണ്ട് രൂപത്തിലാണ്. ഒന്ന് തക്ഫീറുൽ മുത്ലഖ്, രണ്ട് തക്ഫീറുൽ മുഅയ്യൻ. തക്ഫീറുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾ പറയാൻ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കാഫിറാണ്. ഇത് തക്ഫീർ മുത്തലഖാണ്. അതായത് ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്തവനൊക്കെ കാഫിറാണ്. ഉദാഹരണത്തിന് നവാഖിദുൽ ഇസ്ലാമിലുള്ളതുപോലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവൻ അവൻ കാഫിറാണ്, ഇന്ന ഇന്ന പ്രവൃത്തികൾ ചെയ്യുന്നവൻ അവൻ കാഫിറാണ്. ഈ തക്ഫീർ, ഇതിന് തക്ഫീർ അൽ മുത്തലഖ് എന്നാണ് പറയുക. തക്ഫീർ ഉൽ മുത്തലഖ്, പൊതുവായ തക്ഫീർ. ഇത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് ധാരാളം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ധാരാളം അതിന് തെളിവ് കാണാൻ പറ്റും. അവിടുന്ന് പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക്, ആരെങ്കിലും അള്ളാഹുവിന് പുറമെയുള്ളവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ധാരാളക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇന്ന അമൽ ചെയ്താൽ, ഇന്ന വാക്ക് പറഞ്ഞാൽ, ഇന്നത് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ഇതിനാണ് തക്ഫീർ, തക്ഫീർ ഉൽ മുത്തലഖ് എന്ന് പറയുക. എന്നാൽ തക്ഫീറിന്റെ രണ്ടാമത്തെ ഇനം തക്ഫീർ ഉൽ മുഅയ്യൻ, ഒരു വ്യക്തിയെ പേരെടുത്തുകൊണ്ട് ഇന്നയാൾ കാഫിറാന്ന് പറയാം. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അത് അഹ്ലു സുന്നാ വൽ ജമാഅയുടെ അടുക്കൽ നിന്ന് വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആളുകളെ പേരെടുത്ത് കാഫിറാണെന്ന് വിശേഷിപ്പിക്കൽ അഹ്ലു സുന്നാ വൽ ജമാഅയുടെ അടുക്കൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി ചില ആളുകൾ പറയും, ഇങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല, ഇങ്ങനെ തക്ഫീറിനെ രണ്ടായി ഉയർത്തിരിക്കുക എന്നത് പണ്ഡിതന്മാർക്കിടയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ആരെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. അവരുടെ ജഹലുമുണ്ട്, അറിവില്ലായ്മ ഉണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറയുന്നു, ഇന്ന തക്ഫീർ അൽ മുത്ലഖ് മിസ്ലുൽ വഈദിൽ മുത്ലഖ്. തക്ഫീറുൽ മുത്ലഖ് എന്നത് പൊതുവായി ഒരു കാര്യത്തിൽ നിന്ന് താക്കീത് ചെയ്യുന്നത് പോലെയാണ്. ഉദാഹരണത്തിന് ഒരാൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് നരകമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. ഒരാൾ വ്യഭിചരിച്ചാൽ അയാൾ നരകത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നത് പോലെയാണ് തക്ഫീർ മുത്തലഖ്. ഒരാൾ അല്ലാത്തരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ കാഫറാകും, ഇതേപോലെയാണത്. എന്നാൽ വ്യഭിചരിച്ചവൻ നരകത്തിലാണെന്ന് പറയാൻ നമ്മളാണോ? ഇല്ല, അത് നമ്മൾ പറയില്ല. അതേസമയം വ്യഭിചരിച്ചവന് നരകമുണ്ട് എന്ന് നമ്മൾ പറയും. വ്യഭിചരിച്ചവന് നരകമുണ്ട് എന്ന് പറയാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ വ്യഭിചരിച്ചവനെ, ഒരാൾ വ്യഭിചരിച്ചവനെ ചൂണ്ടി അവൻ നരകത്തിലാണെന്ന് പറയാൻ നമ്മളില്ല. തക്ഫീർ ഉൽ മുത്തലഖ് എന്നത് വഈദ് മുത്തലഖ് പോലെയാണ്, അതായത് പൊതുവായ താക്കീത് പോലെയാണ്. ലാ യസ്തൽസിമു തക്ഫീർ അശ്ശഖ്സിൽ മുഅയ്യനി ഹത്താ തഖൂമൽ ഹുജ്ജത്തു ലത്തി യുകഫറു താരികുഹ. എന്നാൽ ഒരു കാര്യം ചെയ്തവൻ കാഫിറാണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം, അത് ആ പ്രവൃത്തി ചെയ്തയാളുകളെല്ലാം തക്ഫീർ മുഅയ്യൻ. ഇവിടെ അദ്ദേഹം പറയണം, ലാ യസ്തൽസിമു തക്ഫീർ അശ്ശഖ്സിൽ മുഅയ്യൻ, ഒരു പ്രത്യേക വ്യക്തി കാഫിറാണ് എന്ന് ആ പറഞ്ഞതിന് അർത്ഥമില്ല. ഇന്ന പ്രവൃത്തി ചെയ്തവനൊക്കെ കാഫിറാണ്. ഇപ്പൊ നവാഖദുൽ ഇസ്ലാമാണ് പല ആൾക്കാർ തെളിവ് പിടിക്കുന്നത്. ഇവിടെ കോഴിക്കോട്ടെ പരിസരത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്, നവാഖദുൽ ഇസ്ലാം പഠിപ്പിക്കുക. എന്നിട്ട് നവാഖദുൽ ഇസ്ലാം ഇല്ല, കണ്ടില്ലേ ഈ പുസ്തകത്തിൽ ഇന്ന ഇന്നതൊക്കെ നവാഖദുൽ ഇസ്ലാമായി പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്തവൻ കാഫിറാണ് എന്ന് പറഞ്ഞ് അത് അവൻ എവിടൊക്കെ കാണുന്നുണ്ടോ അവിടൊക്കെ അവൻ തക്ഫീർ അർത്ഥ, അത് ചെയ്തവനൊക്കെ കാഫിറാന്ന് പറയാം. ഈ പറച്ചിലിന് യാതൊരു തെളിവുമില്ല. ഷെയ്ഖുൽ ഇസ്ലാം നവാഖദുൽ ഇസ്ലാമിൽ നടത്തിയ തക്ഫീർ മുത്തലഖാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം എടുത്തോളൂ, നവാഖദുൽ ഇസ്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താള്, അതിൽ കാണാം, മൻ ഷക്ക ഫീ കുഫ്രിൽ മുശ്രിഖീന ഔ സഹഹ മദ്ഹബഹും ഫഹുവ കാഫിർ. ആരെങ്കിലും മുശ്രിഖീങ്ങൾ കാഫിറാണെന്ന് മല്ലം യുകഫ്ഫിറിൽ മുശ്രിഖീന, ആരെങ്കിലും മുശ്രിഖീങ്ങളെ തക്ഫീർ നടത്തിയിട്ടില്ലെങ്കിൽ, ഔ ഷക്ക ഫീ കുഫ്രിഹിം ഫഹുവ കാഫിർ, അവരുടെ കുഫ്രിൽ ആരെങ്കിലും സംശയിച്ചാൽ അവൻ കാഫിറാണ്. ഇന്ന വ്യക്തി കാഫിറാണെന്നതിൽ എവിടെയില്ല. സൗദി ഭരണകൂടം കാഫിറാണെന്നതിലില്ല. അതിലുള്ളത് ഇന്ന പ്രവൃത്തി ചെയ്തവൻ കാഫിറാണ് എന്നാണ്. ആ പ്രവൃത്തി ചെയ്തവന്റെ നേരെ ചൂണ്ടി അവൻ കാഫിറാണ് എന്ന് വിധി പറച്ചിൽ ആ പുസ്തകത്തിൽ എവിടെയില്ല. ഇത് രണ്ടും വേർതിരിച്ചെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഒന്ന് തക്ഫീർ മുത്തലഖാണ്, മറ്റൊന്ന് തക്ഫീർ മുഅയ്യനാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, അത്തക്ഫീർ ഉൽ മുത്തലഖ് ലാ യസ്തൽസിമു തക്ഫീർ അൽ മുഅയ്യൻ. ഒരു കാര്യം കുഫ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഇന്ന കാര്യം ചെയ്തവൻ കാഫിറാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ആ പ്രവൃത്തി ചെയ്ത എല്ലാവരും കാഫിറാണ് എന്ന് വരികയില്ല. ഹത്താ തഖൂമൽ ഹുജ്ജത്തു ലത്തി യുകഫറു താരികുഹ, ഏതുവരെ അവന്റെ കാര്യത്തിൽ വ്യക്തമായി തെളിവുകൾ സ്ഥാപിക്കുന്നതുവരെ. ആ തെളിവ് സ്ഥാപിച്ച് അവന് വ്യക്തമായി മനസ്സിലായി എന്ന് ഉറപ്പായതിന് ശേഷമല്ലാതെ അയാളുടെ മേൽ തക്ഫീർ നടത്താൻ യാതൊരു നിലക്കും അവകാശമില്ല എന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഇസ്തിഖാമ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം തന്നെ പറയുന്നു, വത്തഹ്ഖീഖു ഫീ ഹാദാ അന്നൽ ഖൗല ഖദ് യകൂനു കുഫ്രൻ. ശരിക്ക് ശ്രദ്ധിക്കുക, ഈ വിഷയത്തിൽ ശരിയായ നിലപാട്, വത്തഹ്ഖീഖ് ഈ വിഷയത്തിലുള്ള ശരിയായ നിലപാട് എന്താണ്? അന്നൽ ഖൗല ഖദ് യകൂനു കുഫ്രൻ, ചിലപ്പോൾ ഒരാൾ പറഞ്ഞ വാക്ക് അത് കുഫ്രായിരിക്കും. കമ ഖാലാതിൽ ജഹ്മിയ, ജഹ്മിയത്തിന്റെ വാദങ്ങൾ പോലെ. അല്ലദീന ഖാലു ഇന്ന അല്ലാഹ ലാ യതകല്ലം, അവർ പറഞ്ഞു അല്ലാഹു സംസാരിക്കുകയില്ല, അത് കുഫ്രൻ. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഫ്റാൻ. ഫയുത്ലഖുൽ ഖൗലു ബിതക്ഫീരിൽ ഖായിൽ, അപ്പോൾ ആ വാക്ക് പറഞ്ഞവൻ കാഫിറാണ് എന്ന് പറയാം. വലാ യുകഫറു ശഖ്സുൽ മുഅയ്യൻ, വലാ യുകഫറു അശ്ശഖ്സുൽ മുഅയ്യനു ഹത്താ തഖൂമ അലൈഹിൽ ഹുജ്ജ. എന്നാൽ ആ വാക്ക് പറഞ്ഞ പ്രത്യേക വ്യക്തി അയാളെ ചൂണ്ടി അയാൾ കാഫിറാണ് എന്ന് പറയൽ വലാ യുകഫർ, അത് പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വഖാല ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം പറയുകയാണ്, രസകരമായ കാര്യം, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ വാക്ക്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഈ വാക്ക് അദ്ദുറുർ ഉസ്സനിയ എന്ന പുസ്തകത്തിലാണുള്ളത്. എനിക്ക് ഈ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു, എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ മദ്ഖലികൾ, നിങ്ങൾ വെറും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ചില കിതാബുകൾ മാത്രം എടുത്ത് പഠിപ്പിക്കോളൂ, നിങ്ങൾ ദുറുർ ഉസ്സനിയ പോലുള്ള കിതാബുകളൊന്നും വായിക്കണേല. ഇത് ദുറുർ ഉസ്സനിയയിൽ നിന്ന് ഞാൻ ഈ വായിക്കുന്നത്, അദ്ദുറുർ ഉസ്സനിയയിൽ നിന്നാണ്. വഖാല ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം പറയാം, വമസ്അലത്തു തക്ഫീരി മസ്അലത്തുൻ മഅറൂഫ, തക്ഫീറിന്റെ മസ്അല എല്ലാവർക്കും അറിയുന്ന മസ്അലയാണ്, ഒരാളെ കാഫിർ എന്ന് വിളിക്കുന്ന മസ്അല. ഇദ ഖാല ഖൗലൻ യകൂനുൽ ഖൗലു ബിഹി കുഫ്രൻ, ഏതെങ്കിലും ഒരാൾ ഒരു വാദം പറയാൻ ആ വാദം കുഫ്രാണെന്ന് വിചാരിക്കുക. ഫയുഖാൽ, അപ്പോൾ ഇപ്രകാരം ഒരാൾക്ക് പറയാം, മൻ ഖാല ബിഹാദൽ ഖൗലി ഫഹുവ കാഫിർ, ഈ വാദം പറഞ്ഞവൻ അവൻ കാഫിറാണ് എന്ന് പറയാം. ഷെയ്ഖുൽ ഇസ്ലാം നവാഖിദുൽ ഇസ്ലാമിൽ പറഞ്ഞതുപോലെ ഈ വാദം പറഞ്ഞയാൾ അയാൾ കാഫിറാണ് എന്ന് പറയാം. ഉദാഹരണത്തിന് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവൻ കാഫിറാണെന്ന് പറയാം, അതല്ലെങ്കിൽ മുശ്രിക്കീങ്ങളെ തക്ഫീർ നടത്താത്തവൻ കാഫിറാണ് എന്ന് പറയാം. വലാക്കിൻ അഷ്ഷഖ്സുൽ മുഅയ്യനു ഇദാ ഖാല ദാലിക്, എന്നാൽ ഒരു വ്യക്തി അയാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക വ്യക്തി, ഒരു മുഹമ്മദ്, ഒരു സൈദ്, അയാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ലാ യുഹ്കമു ബികുഫ്രിഹി ഹത്താ തഖൂമ അലൈഹിൽ ഹുജ്ജ, അയാളുടെ കുഫർ വിധിക്കാൻ പാടില്ല, ഹത്താ തഖൂമ അലൈഹിൽ ഹുജ്ജ, അവന്റെ മേൽ തെളിവ് സ്ഥാപിക്കുന്നത് വരെ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയാം. ഇതിന് ധാരാളം തെളിവുണ്ട്. നമ്മൾ പണ്ഡിതന്മാരുടെ വാക്കുകൾ കൊണ്ട് തെളിവ് പിടിക്കല്ല, മറിച്ച് നമ്മളിത് പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളാണ് സലഫികൾ, സൗദി ഭരണകൂടത്തെ തക്ഫീർ നടത്തുകയും അവിടെയുള്ള പണ്ഡിതന്മാരെ തക്ഫീർ നടത്തുകയും അവരെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ, കാര്യമായി ദാഇഷിന്റെ പിന്നിൽ കൂടിയിട്ടുള്ള കുറച്ച് വിവരമില്ലാത്ത ചെക്കന്മാരൻ, ഈ ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് സലഫികൾ പറഞ്ഞതെന്ന് ഒരു തരിമ്പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെയുള്ള, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന വിഡ്ഢിത്തങ്ങളല്ല. അതിന് തെളിവ് ഖുർആനിലെ ആയത്തുകളും അഹാദീസുകളുമാണ്. ഒരു തെളിവ് കേട്ടോളൂ. ഇബ്നു മാജാ റഹിമഹുല്ലാഹു തആല അദ്ദേഹം തന്റെ സുനനിൽ ഉദ്ധരിച്ചു, അന അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ ഖാൽ ലമ്മ ഖദിമ മുആദു മിനശ്ശാമി സജദ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുആദു ഇബ്നു അബി ജബൽ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻ, അദ്ദേഹം ഷാമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ സുജൂദ് ചെയ്തു. എന്താ അതിന്റെ ഹുക്മ്? കുഫ്റാൻ. അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്നുള്ളത് വ്യക്തമായ കുഫ്റാൻ, സംശയമില്ലാത്ത കാര്യം. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുന്തും ഇയാഹു തഅബുദൂൻ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യാൻ പാടില്ല, അല്ലാഹുക്ക് സുജൂദ് ചെയ്യണം, നിങ്ങൾ അവനെയാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തു. ഫഖാൽ മാ ഹാദാ യാ മുആദ്, അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണിത് മുആദേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൈതു ശാമ ഫവാഫഖ്തുഹും യസ്ജുദൂന ലിഅസാഖിഫതിഹിം വബതാരിഖതിഹിം, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഷാമിൽ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ നേതാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് സുജൂദ് ചെയ്യുന്നത് കണ്ടു. ഫവജിത്തു ഫീ നഫ്സി അൻ അഫ്അല ദാലിക ബിക്, അപ്പൊ ഞാൻ അത് നിങ്ങളോടും അങ്ങയോടും ചെയ്യാമെന്ന് വിചാരിച്ചു, അതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ അമൽ ദാഹിർ വ്യക്തമായി കുഫ്രാൻ, സംശയമില്ല കാര്യത്തിൽ. ആ അമൽ പുറമേക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് കുഫ്രാൻ. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളിൽപ്പെട്ടതാണ്, ബാലപാഠങ്ങളിൽപ്പെട്ടതാണ്, അത് കുഫ്രാണെന്നുള്ളത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു, അപ്പൊ തന്നെ അദ്ദേഹത്തെ തക്ഫീറാണ് തെളിയത്. എന്താണത്, കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിന്റെ കാരണം പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഫഅലു, ഇനി നീ അങ്ങനെ ചെയ്യരുത്. ഫഇന്നി ലൗ കുന്തു ആമറൻ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജതിഹ ഔ ലിസൗജിഹ. അഹദീസ് കറിയനെ, ഞാൻ ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, അല്ലാത്തവർ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, ഭാര്യ ഭർത്താവിനോട് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അഹദീസ് മഅറൂഫാണ്. അപ്പൊ ഈ ഹദീസിന്റെ ആദ്യത്തിൽ നോക്കും നിങ്ങൾ, മുആദ് റളിയല്ലാഹു അൻഹു പ്രകടമായി കുഫറാണെന്ന് തോന്നിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തത്, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തക്ഫീർ നടത്തിയിട്ടില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അവധാനത കാണിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് അത് ചെയ്തതെന്ന് ആലോചിക്കരുത്. ഇന്ന് സുബ്ഹാനല്ലാഹ്, നവാഖിദുൽ ഇസ്ലാമിൽ ഏതെങ്കിലും പാടെടുക്കും, എന്നിട്ട് ദഹണ്ടില്ലേ, സൗദിയുടെ ഭരണാധികാരി ബുഷിന് കൈ കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടില്ലേ, എന്നിട്ട് അതിന്റെ മേലെ പിന്നെ അവർ ഹുക്കുമുണ്ടാക്കാണ്. അതല്ലെങ്കിൽ മോഡിയെ, ഇവിടെയുള്ള ഭരണാധികാരിയെ മാല ധരിപ്പിച്ച ഫോട്ടോ കാണിച്ചു കൊടുക്കും, എന്നിട്ട് പറയും, കണ്ടില്ലേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ ആദരിക്കും, ഇത് കുഫ്റാൻ. ഒരു പ്രവൃത്തി നേരെ പുറത്തേക്കാണ്, പിന്നെ അവൻ വിധിക്കുകയാണ്, ഇതൊക്കെ കുഫ്റാണ്. ഇതിനേക്കാൾ വ്യക്തമായ കുഫ്റാണ് മുആദ് റളിയല്ലാഹു അൻഹു സുജൂദയിലാണ്, അല്ലാത്തവർക്ക്. ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ, ഞാൻ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു കുഫ്ർ ചെയ്തെന്നല്ല, മറിച്ച് ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യണം? ആദ്യ തക്ഫീർ നടത്തണം. ഇനിയും തെളിവോടെ അവസാനിക്കുന്നില്ല. അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹം റുബയ്യ ഇബ്നു ബിന്തു മുഅവ്വിദ് അവരുടെ ഹദീസിൽ പറഞ്ഞു, അവർ പറയാൻ ഇതൊരു സ്ത്രീയൻ റുബയ്യ ബിന്തു മുഅവ്വിദ് അവർ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കല്യാണത്തിന്റെ ദിവസം എന്റെ വീട്ടിൽ വന്നു. അപ്പോൾ വജുവൈറിയാതുൻ യദ്രിബ്ന ബിദ്ദുഫി, അപ്പൊ ചില ചെറിയ പെൺകുട്ടികൾ അവിടെ ഇരുന്നിട്ട് ദഫ് ഒട്ടിപ്പാടുന്നുണ്ട്. എന്തുബ്ന മൻ ഖുതില മിൻ ആബാഇഹിന്ന യൗമ ബദ്രിൻ, ബദർ ദിവസം അവരുടെ പിതാക്കന്മാരിൽ ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ വീരചരിതങ്ങൾ ഇങ്ങനെ പാടുകയാണ്. ഹത്താ ഖാലത് ജാരിയതുൻ, അപ്പോ റസൂലുള്ളാഹിനെ കണ്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദൻ, ഇതാ ഞങ്ങളുടെ അടുക്കൽ ഒരു നബിയുണ്ട്, ആ നബിക്ക് നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും. വ്യക്തമായ കുഫ്രാണ്, സംശയമില്ല. ഗൈബ് അല്ലാത്തവർക്ക് അറിയില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക് പാഠമാണ്. ഒരാൾ തൗഹീദിലേക്ക് വരുന്നതിന് ഇതൊക്കെ പഠിച്ചിട്ടാണ്, മുസ്ലിം ആവുന്നതിന് ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ആ പെൺകുട്ടി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ അപ്പൊ തന്നെ കാഫിർ എന്ന് വിളിച്ചോ? ഇല്ല. റസൂലുള്ള പറഞ്ഞു, ലാ തഖൂലി ഹാകദാ, ഇങ്ങനെ നീ പറയരുത്. വഖൂലി മാ കുന്തി തഖൂലീന, നീ ആദ്യം പറഞ്ഞിരുന്നത് പറഞ്ഞുകൊള്ളുക. അപ്പോ ഒരാൾ അയാൾ കുഫ്റാണെന്ന് പ്രകടമായി തോന്നുന്ന ഒരു കാര്യം ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രം അയാളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. മറിച്ച് അയാൾ ഇത് എന്തിനാണ് പറഞ്ഞത്? അയാൾ ആ ചെയ്തത് കുഫർ തന്നെയാണോ, അതല്ല അത് വൻപാപങ്ങളിൽ പെട്ടതാണോ, അതല്ല ഇൻഷാല്ലാ നമ്മൾ പറയുന്നത് പോലെ തക്ഫീറിന് മുൻപ് പാലിച്ചിരിക്കേണ്ട ചില മര്യാദകൾ അയാളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ വളരെ വ്യക്തമായ മറ്റൊരു തെളിവ്, പലപ്പോഴും തക്ഫീറിന്റെ ആളുകൾ അവർക്കൊരിക്കലും വിശദീകരിക്കാൻ പറ്റാത്ത തെളിവ്, ഇന്ന് അവർ പലപ്പോഴും പറയാറുള്ളത് സൗദിയെ തക്ഫീർ നടത്താൻ കാരണമായി അവർ പറയാറുള്ളത് അവർ മുസ്ലിമീങ്ങൾക്കെതിരെ ആ മുസ്ലിമീങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്, അതല്ലെങ്കിൽ ആ മുസ്ലിമീങ്ങളുടെ കൂട്ടുപിടിച്ച് മുസ്ലിമീങ്ങളെ ആക്രമിച്ചു എന്നതാണ്. ആ പറയുന്ന വാദങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട് എന്നത് വേറെ കാര്യം. ഇൻഷാ അള്ളാ ഈ സംസാരങ്ങളിൽ ഒരു തവണ സൗദിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അതിനുള്ള മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇത് അതിന് പറ്റിയ സമയമല്ല. എന്തായാലും ഞാൻ പറയട്ടെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന സംഭവം നമ്മൾ ശരിക്കും പഠിക്കേണ്ട സംഭവമാണ്. ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന വസ്സുബൈറ വൽമിഖ്ദാദ് ഇബ്നുൽ അസ്വദ, അലി റളിയല്ലാഹു അൻഹു പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും അസ്സുബൈർ ഇബ്നുൽ അവ്വാം അദ്ദേഹത്തെയും മിഖ്ദാദ് ഇബ്നുൽ അസ്വദിനെയും ഒരിക്കൽ വിളിപ്പിച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, انطلقوا حتى تأتوا روضة خاج حتى تأتوا روضة خاخ فإن بها ضعينة ومعها كتاب فخذوه منها. നിങ്ങൾ റൗളത്തു ഖാഖ് എന്ന സ്ഥലത്തേക്ക് പോകണം. റൗളത്തു ഖാഖ് എന്ന് പറഞ്ഞാൽ മദീനക്കും മക്കയ്ക്കിടയിലുള്ള സ്ഥലം. നിങ്ങൾ അവിടെ പോകണം. فإن بها ضعينة, അവിടെ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണാം. ومعها كتاب فخذوه منها, അവളുടെ കയ്യിൽ ഒരു കിതാബുണ്ട്, ഒരു കത്തുണ്ട്, അത് നിങ്ങൾ പിടിച്ചെടുക്കണം. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തെത്തി, അവിടെ ആ പെണ്ണിനെ കണ്ടുമുട്ടി. അങ്ങനെ അവളോട് ഞങ്ങൾ പറഞ്ഞു, നിന്റെ കയ്യിലുള്ള എഴുത്ത് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ അടുത്ത് കിതാബ്, എന്റെ അടുത്ത് എഴുത്തൊന്നുമില്ല എന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ നീ അത് പുറത്തെടുക്കുക, അല്ലെങ്കിൽ നിന്റെ വസ്ത്രം മാറ്റിവെച്ച് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അവൾ ആ എഴുത്ത് അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു. അങ്ങനെ ആ കത്തുമായി ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ഫഇദ ഫീഹി മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅത ഇലാ ഉനാസി മിനൽ മുശ്രികീൻ, കത്ത് തുറന്നു നോക്കിയപ്പോൾ ആ കത്ത് എഴുതിയിട്ടുള്ളത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയാണ്. സഹാബിയാണ് അദ്ദേഹം, ബദ്രിയൻ, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ. അദ്ദേഹം മുശ്രിക്കുകൾക്ക് എഴുതിയ ഒരു കത്താണത്. ആ കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബിനെ വിളിപ്പിച്ചു, എന്നിട്ട് ചോദിച്ചു, യാ ഹാത്തിബ് മാ ഹാദ, ഹാത്തിബ് ഇതെന്താണ്? അല്ലേ, ഈ മര്യാദയാണ് ഇവർ പാലിക്കാത്തത്. ഇവർ ഒരു ഫോട്ടോ കാണും, ബുഷുമായിട്ട് സൗദി രാജാവ് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണും, മാഷാഅല്ലാ സുബ്ഹാനല്ലാഹ് തക്ഫീർ, കാഫർ എന്ന് പറയാം, പിന്നെ ഒരു മടിയില്ല. എന്തിനാണാ നിന്നത്? എന്ത് കാര്യത്തിനാണാ നിന്നത്? അവർ ഒരു ഒരു കൈ കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് കാണിക്കൂ എന്ന് വെക്കണ്ടില്ലേ? കുഫ്ഫാറുകളുമായിട്ട് അടുത്ത സ്നേഹബന്ധം പുലർത്താൻ ഇവന്റെ വർത്താനം കേട്ടാ തോന്നും സൗദി രാജാവിന്റെ കൽബാണ് ഫോട്ടോ എടുത്തതെന്ന്. അയാൾ കൈ കൊടുക്കുന്നത് മാത്രമാണ് ഫോട്ടോ എടുത്തത്. ഒരിക്കലും അതിൽ തക്ഫീറിന് കാരണമാകുന്ന ഒരു കാര്യമില്ല. ഒരു കാഫറിന് കൈ കൊടുക്കുക എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയിരിക്കുക എന്നതോ, അതല്ലെങ്കിൽ പരസ്പരം രാജ്യങ്ങൾ പാലിക്കേണ്ട ഉഹൂദുകൾ, കരാറുകൾ പാലിക്കുക എന്നതിലോ, അതിലുള്ള മര്യാദകൾ, ഒഫീഷ്യൽ മര്യാദകൾ പാലിക്കുക എന്നതിലോ ഒന്നും ഒരു തെറ്റില്ല. ഹുദൈബിയ സന്ധിയിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യം ഇതിനേക്കാൾ വ്യക്തമാണ്. എത്രയോ കാര്യങ്ങളിൽ മുശ്രിക്കുകൾക്ക് റസൂലുള്ള വിട്ടുകൊടുത്തിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ. അതിന്റെ പകുതി എന്ന് ചെയ്തു കഴിഞ്ഞാൽ പല ആൾക്കാരും അതിന്റെ പേര് തക്ഫീർ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കാൾ കൂടുതൽ താഴ്ന്നു കൊടുത്തിട്ടുണ്ട്. ഹുദൈബിയ സന്ധി വായിച്ച ആളുകൾക്കറിയാം അതിന്റെ ചരിത്രം തന്നെ. മുസ്ലിമീങ്ങൾക്ക് ഈ വർഷം ഹജ്ജ് ചെയ്യാൻ പാടില്ല. പറയുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് ശക്തിയുണ്ട് കുഫാറുകളുമായി യുദ്ധം ചെയ്യാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷത്തിൽ ഉംറ ചെയ്യുന്നത് വിട്ടുനിന്നു, കരാർ എഴുതി. മാത്രമല്ല ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയപ്പോ അവർ പറഞ്ഞു റഹ്മാൻ റഹീമുമായ റബ്ബ്, ഞങ്ങൾക്കറിയില്ല, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകൾക്ക് തുടക്കത്തിൽ അവതരിപ്പിച്ച രൂപം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്ക് മാറ്റി. മാത്രമല്ല മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി എന്ന് എഴുതിപ്പിച്ചു, മുഹമ്മദ് റസൂലില്ലാഹി എന്ന് എഴുതാതെ. അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് എന്ന് എഴുതാൻ സമ്മതിച്ചില്ല. പിന്നെന്താ എഴുതേണ്ടത്? മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, അത് എഴുതാൻ സമ്മതിച്ചു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ആണ് കരാർ എഴുതിയിരുന്നത്. അദ്ദേഹം ആദ്യം മുഹമ്മദ് മിൻ മുഹമ്മദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയപ്പോ സുഹൈൽ പറഞ്ഞു വെട്ടാൻ പറഞ്ഞു. അപ്പൊ അലി പറഞ്ഞു എനിക്കത് വെട്ടാൻ പറ്റില്ല എന്നറിഞ്ഞു. റസൂല പറഞ്ഞു വെട്ടാൻ പറഞ്ഞു, അലി പറഞ്ഞു എനിക്ക് വെട്ടാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എവിടെ അത് എഴുതിയത്, എവിടെ കാണിച്ചു തരാൻ പറഞ്ഞു. അവിടത്തേക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈ കൊണ്ട് വെട്ടി. എന്നിട്ട് അബൂജന്തൽ, അബൂജന്തലിന്റെ സംഭവം എല്ലാവർക്കും അറിയാം. അബൂജന്തൽ അവരുടെ കരാറുകളിൽപ്പെട്ട ഒരു കരാർ എന്തായിരുന്നു? മക്കയിൽ നിന്നാരെങ്കിലും മദീനയിലേക്ക് വന്നാൽ തിരിച്ചു പറഞ്ഞേക്കണം, മദീനയിൽ നിന്നാരെങ്കിലും മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞേക്കേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, ഈ കരാർ എന്തുമാത്രം മുസ്ലിമീങ്ങൾക്ക് പ്രകടമായി ദോഷമുണ്ടാക്കുന്ന കരാറാണ്. പ്രകടമായി അത് യഥാർത്ഥത്തിൽ വിജയമായിരുന്നുള്ള വേറെക്കാര്. അങ്ങനെ കരാർ എഴുതി ഒപ്പിടുന്നതിന് മുൻപ് അബൂജന്തൽ വന്നു, ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട്, ചോരൊലിപ്പിച്ചുകൊണ്ട്. വാപ്പ അദ്ദേഹത്തെ പിടിച്ച് തടവിലിട്ടതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങൾ നിങ്ങളോടൊപ്പം കൊണ്ടുപോകണം എന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാനിതാ കരാറിൽ ഏർപ്പെട്ടുപോയി, ഇനി എനിക്ക് നിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഹുദൈബിയ സന്ധിയിൽ സംഭവിച്ച ഇതൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും തക്ഫീർ നടത്തിയോ? സുബ്ഹാനല്ലാഹ്. ഇനി അതിലേക്ക് ആരെങ്കിലും പോവോ? എന്തുമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താന്നു കൊടുത്തിട്ടുണ്ട്. ഇത് ഭരണപരമായ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള കാര്യങ്ങൾ അനുവദനീയമാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എത്ര എണ്ണെന്നറിയോ? നിരന്തരം ഫോട്ടോസാണ്. ഇപ്പൊ അടുത്ത് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് പനാമ ലീക്സ് എന്ന് പറഞ്ഞിട്ട്. സൗദി ഭരണാധികാരി ഇസ്രായേലുള്ള നെതന്യാഹുവിന് മില്യണുകൾ സംഭാവന കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇസ്രായേലിന്റെ ഭരണാധികാരിക്ക് പണം കൊടുത്തു. അത് ഏറ്റവും വലിയ കുഫ്രാണ്. തെളിവെന്ത്? ഇവര് നമ്മളെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് പത്രവാർത്ത എന്നറിയാം. ഇതേ ആൾക്കാർ തെളിവ് പിടിച്ച മുഴുവൻ പത്രവാർത്തയാണ്. പനാമ ലീക്സിന്റെ വാർത്ത പുറത്തു വന്നത് ഇസ്രായേലിനുള്ള പത്രത്തിൽ നിന്നാണ്. ആ പത്രവാർത്ത പുറത്തുവിട്ടത് ഇസ്രായേലി പത്രമാണ്. അതുവരെ ആർക്കെതിരെ തെളിവാണ്? അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കെതിരെ തെളിവാണ്. എന്നിട്ട് അതിനെ കളിയാക്കി മദ്ഖലി കളിഞ്ഞ് ഇതിന് ന്യായം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തിറങ്ങി. സൗദിയിലെ ഭരണാധികാരി ഹഫ്ളഹുല്ലാഹു റഅഹ്, അദ്ദേഹം ഇസ്രായേലിലെ ഭരണാധികാരിക്ക് പണം കൊടുത്തു എന്നുള്ള വാർത്ത പനാമ ലീക്സ് എന്ന് പറഞ്ഞ പടുത്ത് കുറെ പുറത്തിറങ്ങിയിരുന്നു. കുറെ ആളുകളുടെ പണം, അതിന്റെ കണക്കുകളെ കുറിച്ചുള്ള വാർത്ത പുറത്തിറങ്ങിയിരുന്നു. ഈ വാർത്ത പുറത്തു കാണിക്കാൻ തക്ഫീർ നടത്തുക, ഇതാണ് ഞാൻ പറയുന്നത്. ഈ തക്ഫീർ ഇവിടെ വ്യാപകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാത്തിബ് ഇബ്നു അബി ബൽതഅ, അദ്ദേഹത്തിന്റെ സംഭവത്തിൽ ഇത് വ്യക്തമായ കുഫ്രാണ്. പുറമേക്ക് ഈ പ്രവൃത്തി വളരെ വ്യക്തമായ കുഫ്രാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൽ സംഭവിച്ചിട്ടുള്ളത് മുശ്രിക്കീങ്ങളെ മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കുക എന്നതാണ്. അത് യഥാർത്ഥത്തിൽ പുറമേക്ക് അത് കുഫ്രാണ്. ഞാൻ ഈ ഹദീസ് ഒരാള് കുറെ തവണ എന്നോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ സൗദി ഭരണാധികാരി തക്ഫീർ നടത്തുന്ന വിഷയത്തിൽ ദാഇഷിന് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു തെളിവെങ്കിലും കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു തെളിവ് നിങ്ങൾക്ക് നേരെ പറഞ്ഞെന്ന് ഞാൻ മനസ്സിലാവില്ല, വിശദീകരിക്കേണ്ടി വരും. ഞാൻ ഇൻഷാല്ലാ പിന്നീട് പറയാം. ഏയ് എനിക്ക് ഒരൊറ്റ തെളിവ് മാത്രം മതി, ഞാൻ പിന്നൊന്നും ചോദിക്കില്ല എന്ന്. ഈ ഹദീസിന്റെ തെളിവ് കൊടുത്തു. അപ്പൊ പിന്നെ അയാൾ അടുത്ത ചോദിച്ചു, ഇതിലെവിടെ കുഫർ? ഇതിലെവിടെ കുഫർ? ഹാത്തിബ് നബി ഉൽത്തായുടെ സംഭവത്തിൽ എവിടെ കുഫർ? ഇത് വ്യക്തമായ കുഫറാണ്, പുറമേക്ക് വ്യക്തമായ കുഫർ, പുറമേക്ക് കുഫറാണ്. അദ്ദേഹം ചെയ്തത് കുഫറല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാം. പക്ഷെ ഈ അമലിന്റെ പുറമേക്ക് പ്രകടമാകുന്ന രൂപം അത് കുഫറാണ്. അതെന്താണ്? മുശ്രിക്കീങ്ങളെ മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കുക എന്നതാണ്. അങ്ങനെ മുശ്രിക്കീങ്ങളെ മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കുക എന്നത് പുറമേക്ക് കുഫറിന്റെ പ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് തെളിവെന്താണ്? ഇത് കുഫറായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിന് തെളിവെന്താണ്? ഹാത്തിബ് നബി ബൽതഅ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ലാ തഅജൽ അലയ്യ ഇൻ കുന്തു മറഅ മുൽസഖം ഫി ഖുറൈശ് വലം അകും മി അൻഫുസിഹ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹാത്തിബ് നബി ബൽതഅ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ എന്റെ കാര്യത്തിൽ തിരക്കൂട്ടരുത്, ഞാൻ ഖുറൈശികൾ വലിയ സ്ഥാനമില്ലാത്ത ആളായിരുന്നു, എനിക്കവിടെ വലിയ സ്ഥാനമില്ലായിരുന്നു. നിങ്ങൾ പല ആളുകൾക്കും അവിടെ കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. പക്ഷെ എനിക്കങ്ങനെ കുടുംബക്കാരില്ല എന്നെ സഹായിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ. എന്റെ ചില കുടുംബങ്ങൾ, എന്റെ ഭാര്യയും കുറച്ച് ആളുകളും അവിടെ താമസിക്കുന്നുണ്ട്. മുശ്രിക്കീങ്ങൾ അവരെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടി, അവർക്കിടയിൽ എനിക്ക് കുറച്ച് സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. അല്ലാതെ നിഫാഖായിക്കൊണ്ടോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടോ? അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ കുഫ്രായിക്കൊണ്ട് ചെയ്തതല്ല, ഞാൻ മുർത്തദായിക്കൊണ്ട് ചെയ്തതല്ല. വല റിദം ബിൽ കുഫ്രി ബഅദൽ ഇസ്ലാം, ഇസ്ലാമിന് പുറമെ കുഫ്രിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തിയുമല്ല ഇത്. അല്ലേ, ഇത് കുഫറിന്റെ, ഒരാൾ കുഫറിലാണ് എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഒരാൾ കുഫറിന് വേണ്ടി, ഇസ്ലാമിന് പുറത്തു പോകുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ കുഫറിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം. ഇപ്പൊ നവാഖത്തുൽ ഇസ്ലാമിലെ കാര്യം തന്നെ ഇൻഷാ അള്ളാഹ് നമ്മൾ പിന്നീട് വിശദീകരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സദഖക്കും, ഹാത്തിബ് പറഞ്ഞു സത്യമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ ഫഖാല ഉമർ പറഞ്ഞു, യാ റസൂലുള്ളാഹ് ദഅനി അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, അല്ലാഹുവിന്റെ റസൂൽ അവന്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെ ഈ മുനാഫിഖിന്റെ കടിലെ. ഇതാണ് തെളിവ്. ഇത് നിഫാഖിന്റെ അമലാണ്, നിഫാഖ് കാണിക്കുന്ന അമലാണ് എന്നാണ് ഉമർ മനസ്സിലാക്കിയത്. ആ പ്രവൃത്തി പുറമേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വ്യക്തമായ പ്രകടമായ നിഫാഖാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തക്ഫീർ നടത്തിയിട്ടില്ല. മാത്രമല്ല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് കൊടുത്ത മറുപടി, ഇന്നഹു ഖദ് ഷഹിദ ബദ്ര, ഹാത്തിബ് അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. വമ യുദ്രീക യാ ഉമർ ലഅല്ല അല്ലാഹ അൻ യകൂന ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദ്ര ഫഖാൽ ഇഅ്മലു മാ ഷിഇതും ഫഖദ് ഗഫർതു ലക്കും. ഉമർ, നിനക്ക് എന്തറിയാം, അള്ളാഹു ബദറിന്റെ ആളുകളെ നോക്കി പറഞ്ഞതുപോലെയുണ്ട്. എങ്ങനെ? ഇഅ്മലു മാ ഷിഇതും ഖദ് ഗഫർതു ലക്കും, നിങ്ങൾ എന്തു വേണമെങ്കിലും പ്രവർത്തിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ അമലിന്റെ പുറമേക്ക് പ്രകടമായ രൂപം അത് കുഫറാണ് എന്നതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ കുഫറാന്ന് പുറമേക്ക് തോന്നുന്ന കാര്യമാണ്. ഇന്ന് ഇവർ ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ തിരിയാൻ കാരണമായി പറയുന്ന ആ കാരണങ്ങൾ ഏതാണ്ട് ഒത്തുവരുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ഫീർ നടത്തിയിട്ടില്ല. അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്, അവിടെ നിന്ന് അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. മാത്രമല്ല, ഹാത്തിബ് അത് എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്ന കാരണങ്ങൾ വ്യക്തമായി അറിയുകയും അതിനുശേഷം മാത്രമാണ് ആ വിഷയത്തിൽ തീരുമാനം സ്വീകരിക്കുകയും ചെയ്തത്. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും, കണ്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞിട്ടുണ്ട്, ബദറിലുള്ള ആളുകൾക്ക് അള്ളാഹ് എല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട്, അവർക്ക് എന്തും ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഹാത്തുബിന്റേത് ഒരു പ്രത്യേക കേസാണ് എന്ന് ചില ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? ആർക്കും അറിയാം, ആർക്കും മനസ്സിലാവും, അത് വളരെ വ്യക്തമായ, വളരെ ലൈഫായ, വളരെ ദുർബലമായ ഒരു വ്യാഖ്യാനം മാത്രം. കാരണം ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് കുഫർ ചെയ്യാൻ ഒരിക്കലും അള്ളാഹു അനുമതി നൽകില്ല. കുഫർ അള്ളാഹു ഒരാൾക്കും അനുമതി നൽകിയിട്ടില്ല. വല ഇങ്ങ അർദാ ബിൽ കുഫർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും കുഫറിൽ തൃപ്തിപ്പെടില്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാം അല്ലാത്ത ദീന ആര് സ്വീകരിച്ചാലും, അതായത് കുഫർ ആര് സ്വീകരിച്ചാലും, ഫലൻ യുഖ്ബല മിൻ, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല എന്നുള്ള വ്യക്തമായ തെളിവാണ്. ഹാത്തിബ് ഇബ്നു അബി ബൽതഅ കുഫർ ചെയ്തിട്ടാണ് ഇവിടെ പുറത്തു കൊടുത്തതെന്നല്ല ഈ പറഞ്ഞത്. കാരണം ഇത് കുഫറല്ല എന്നത് ഒന്ന് അമലിന് വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്, ഹാത്തിബ് ഇബ്നു അബി ബൽതഅയുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല ഒരിക്കലും ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് കുഫർ ചെയ്യാൻ അള്ളാഹു അനുമതി നൽകുമെന്ന് പറയൽ ഏറ്റവും വലിയ വിഡ്ഢിത്തൻ. കാരണം അള്ളാഹു ഒരിക്കലും കുഫർ തൃപ്തിപ്പെടുകയില്ല. അത് ആര് ചെയ്താലും എത്ര വലിയ ആളുകൾ ചെയ്താലും. അമ്പിയാക്കന്മാരെ
പറ്റിയിട്ടെന്താ പറഞ്ഞത്.
അമ്പിയാക്കന്മാരുടെ വരെ കാര്യം എങ്ങനെ അള്ളാഹുവിന്റെ റസൂല് അങ്ങേക്കും അങ്ങേക്കും മുന്നേയുള്ള നബിമാർക്കും വഹി നൽകപ്പെട്ടത് എന്താണ്? നിന്റെ അമലൊക്കെ പാത്തിലാവും. അമ്പിയാക്കന്മാർക്ക് വരെ അങ്ങനെയാണ്. പിന്നെ ബദറിൽ പങ്കെടുത്ത ആൾക്കാർക്ക് കുഫർ അള്ളാഹു അനുവദനീയമാക്കി എന്ന് എങ്ങനെയാണ് പറയുക? ചില ആൾക്കാർ ഈ ന്യായമൊക്കെ ഇവിടെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പറയുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടും അങ്ങേയറ്റത്തെ കുടിലമായ മനസ്ഥിതി കൊണ്ടും മാത്രമാണ്. അതല്ലാതെ സത്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ഹദീസിൽ നിന്ന് ഈ പറഞ്ഞതിന് തെളിവിട്ടില്ല. ശരി, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വ്യക്തി അയാളിൽ കുഫർ കണ്ടാലും പ്രകടമായി കുഫറിന്റെ രൂപങ്ങൾ കണ്ടു കഴിഞ്ഞാലും അയാളെ കാഫിർ എന്ന് വിധിക്കുന്നതിൽ നിന്ന് വളരെയധികം സൂക്ഷ്മത പാലിക്കുകയും വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. എന്നാൽ ഇന്നുള്ള ആളുകൾ അവർ പലപ്പോഴും തക്ഫീറിന്റെ കാര്യത്തിൽ വളരെയധികം അതിരി കവിയുകയും മാത്രമല്ല തക്ഫീറിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സുൽത്താന്റെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യാം. എന്തു പറഞ്ഞാലും അവർ പറയും കടലെ അവർ തക്ഫീർ എങ്ങനെ പോയാലും തക്ഫീർ ചെയ്യില്ല, അവർ മുർജിഅത്താണ്, അവർ ഭരണാധികാരികൾക്ക് ന്യായമുണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണ്. അള്ളാഹു തഅലാ, നമ്മളൊരിക്കലും ആ കാര്യം നമ്മുടെ ഒരാളും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല. പണ്ഡിതന്മാർ അങ്ങനെ ഭരണാധികാരികളുടെ ചുവട് പിടിക്കുന്നവരായി തീരുന്നുവെങ്കിൽ പിന്നെ ആരാണ് ലോകത്ത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുണ്ടാവാം? അള്ളാഹുവിന്റെ ദീന് സ്വീകരിച്ച അവിടുത്തെ ദീനി എത്തിക്കുന്നതിനു വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഉറക്കമില്ലാതെ പണിയെടുക്കുന്ന പണ്ഡിതന്മാർ അവർ നീതിക്കു വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതിക്കു വേണ്ടി നിലകൊള്ള? ഒരിക്കലും ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ഞാൻ ഫൗസാനോട് ഉദ്ധരിക്കുന്നു, വിഷയമായിട്ട് ബന്ധമുള്ളതല്ല. ഫൗസാനോട് ഒരിക്കൽ ചില ആളുകൾ ചോദിച്ചു, ഉലമാക്കൾ അവർ ഭരണാധികാരികളെ തെറ്റുകൾ തിരുത്തുന്നില്ല എന്ന് പരാതിയുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, ഉലമാക്കൾ തെറ്റ് തിരുത്തുന്നില്ലെങ്കിൽ പിന്നെ ജാഹിലുകളാണോ തെറ്റ് തിരുത്തേണ്ടത്? അവർ തെറ്റിരുത്തിയില്ലെങ്കിൽ പിന്നെ ആരെ തെറ്റിരുത്ത? അങ്ങനെ ഉലമാക്കളെ കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് ചിന്തിക്കുക എന്നത് തന്നെ അവന്റെ വിവരമില്ലായ്മ. കാരണം നീതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ഹക്കിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള അവർക്കാണ് സാധാരണക്കാരെക്കാൾ. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, ഈ കാര്യം മുൻഗാമികളായ പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ചില വാക്കുകളോട് പറയാം. ഇബ്നുൽ അറബി, ആരാണ് ഇബ്നുൽ അറബി? മാലിക്കി പണ്ഡിതനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ തഫ്സീർ അഹ്കാമുൽ ഖുർആൻ പ്രസിദ്ധമാണ്. പ്രമുഖനായ പൗരാണികനായ പണ്ഡിതനാണ്, ആധുനികനായ പണ്ഡിതനല്ല, വളരെ പഴയ പണ്ഡിതനാണ് ഇബ്നുൽ അറബി. അദ്ദേഹം പറഞ്ഞു, ഫൽജാഹിലു വൽ മുഖ്തിഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി വലൗ അമില മിനൽ കുഫ്രി വശ്ശിർക്കി ما يكون صاحبه مشركا او كافرا فانه يعذر بالجهل والخطا.
നോക്കൂ, നിങ്ങൾ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൽ ജാഹിൽ, അറിവില്ലാത്തവൻ, വൽ മുഖ്തി അബദ്ധം പറ്റിയവൻ, മിൻ ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിൽ നിന്ന് അബദ്ധം പറ്റിയ ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, വലൗ അമില മിനൽ കുഫ്രി വശ്ശിർക്ക് അവർ കുഫർ ചെയ്താലും ശിർക്ക് ചെയ്താലും, ما يكون صاحبه مشركا او كافرا ആ പ്രവൃത്തി ചെയ്തവൻ കാഫറും മുഷരിക്കുമാകുമെങ്കിൽ കൂടി, ഫഇന്നഹു ഈ മനുഷ്യൻ, ഈ അറിവില്ലാത്തവൻ, അബദ്ധം പറ്റിയവൻ, ഫഇന്നഹു യുഅദറു ബിൽ ജഹലി വൽ ഖതാ, അയാൾക്ക് അറിവില്ലായ്മയുടെ കാരണത്താൽ, അയാൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന കാരണത്താൽ അയാൾക്ക് ഉസ്ർ നൽകണം, അയാൾക്ക് ഒഴിവു കഴിവ് നൽകണം. അതാണ് അഹ്ലു സുന്നയുടെ മദ്ഹബ്. ഹത്ത യതബയ്യന ലഹുൽ ഹുജ്ജത്തു ലതി യുകഫറു താരികുഹ ബയാനൻ വാദിഹൻ മാ യൽതബിസു അലാ മിസ്ലി. ഏത് പ്രകാരമുള്ള മാത്രമല്ല ഏതുവരെ അയാളുടെ കാര്യത്തിൽ കാക്കണം? ഹത്ത യതബയ്യന ലഹുൽ ഹുജ്ജ, അയാൾക്ക് തെളിവ് വ്യക്തമാകുന്നത് വരെ കാത്തിരിക്കണം. അല്ലതി യുകഫറു താരികുഹ ബയാനൻ ഷാമിലൻ വാദിഹൻ ബയാനൻ വാദിഹൻ മാ യൽതബിസു അലാ മിസ്ലി, വ്യക്തമായ ഒരു അവ്യക്തതയും നിലനിൽക്കാത്ത രൂപത്തിലുള്ള വിശദമായ വിശദീകരണം നൽകിയതിനു ശേഷം മാത്രമേ ഈ ആളുകളെ തക്ഫീർ നടത്താൻ അനുവാദമുള്ളൂ എന്ന് ഇബ്നു അറബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറയുന്നു هذا مع اني دائما ومن جالسني يعلم ذلك مني ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്നുവെച്ചാൽ തക്ഫീറിലേക്ക് എടുത്തുചാടുക വളരെ ഗൗരവമുള്ള തെറ്റാണ് ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം ആദ്യം പറഞ്ഞ വാക്ക് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഈ ഉമ്മത്തിൽ ആദ്യത്തെ ബിദഅത്ത് ഉണ്ടായത് ആദ്യത്തെ ഫിത്ന ഉണ്ടായ തക്ഫീർ കൊണ്ടാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഫിത്നയാണിത് ഒരാളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുക ചെറിയ കാര്യമല്ല വളരെ സഹലായ വളരെ എളുപ്പമുള്ള കാര്യമല്ല അത് ഭരണാധികാരിയാകട്ടെ ഭരണീയരാകട്ടെ ആരുടെ വിഷയത്തിലാണെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു വഹാദ മഅ അന്നി ദായിമൻ വമൻ ജാലസനി യഅലമു ദാലിക മിന്നി എന്നോടൊപ്പം ഇരുന്ന ആളുകൾ എന്നെ ഒപ്പമുള്ള ആളുകൾ അവർക്കെല്ലാം എന്റെ അടുക്കൽ നിന്ന് അറിയുന്ന വ്യക്തമായി അറിയുന്ന ഒരു കാര്യമുണ്ട് അന്നി മിൻ അഅദമി നാസി നഹ്യൻ അൻ അൻ യുൻസബ മുഅയ്യൻ ഇലാ തക്ഫീർ വ തഫ്സീഖ് വ മഅസിയ ഞാൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത കാണിക്കുന്നയാളാണ് ഏറ്റവും കൂടുതൽ വിലക്കുന്നയാളാണ് ഒരാളെ തക്ഫീർ ചെയ്യുന്നതിൽ നിന്ന് ഒരാൾ കാഫിറാണ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരാളെ ഫാസിഖ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരാളെ മഅസിയത്തിന്റെയാൾ തെറ്റിന്റെയാൾ തിന്മയുടെയാൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിട്ടുനിൽക്കുന്ന ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് ആളുകളെ താക്കീത് ചെയ്യുന്നയാളാണ് ഞാൻ എന്ന കാര്യം എല്ലാവർക്കും അറിയാം إلا إذا علم أنه قد قامت عليه الحجة الرسالية التي من خالفها كان كافرا تارة وفاسقا أخرى وعاصيا أخرى ഞാൻ അപ്രകാരം ഒരാളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്നത് വിട്ടുനിൽക്കുന്നു ഏതുവരെ അയാളുടെ കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ വിശദീകരിച്ചു കൊടുക്കുന്നതുവരെ وإني أقرر أن الله قد غفر لهذه الأمة خطأها وذلك يعم الخطا في المسائل الخبريه القوليه والمسائل العمليه മാത്രമല്ല ഈ ഉമ്മത്തിലുള്ള ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തിട്ടുണ്ട് അത് വിശ്വാസപരമായ കാര്യത്തിലാണെങ്കിലും പ്രാവർത്തികമായ കാര്യത്തിലാണെങ്കിലും വിശ്വാസപരമായ കാര്യത്തിലും പ്രാവർത്തികമായ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് അവരറിയാതെ ചെയ്തതാണെങ്കിൽ അവർക്ക് അബദ്ധം സംഭവിച്ചതാണെങ്കിൽ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ഞാൻ വളരെ വ്യക്തമായി സ്ഥാപിക്കുകയാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറയാം ശരി അപ്പോൾ ഒരാളെ കാഫിർ എന്ന് പറയുന്നതിന് പാലിക്കേണ്ട ചില ഷർത്തുകളുണ്ട് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ അതിന് ചില നിബന്ധനകൾ പറഞ്ഞു ഒരാളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അയാളിൽ പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്ത് ഒന്നാമത്തെ നിബന്ധന അയാൾക്ക് പ്രായപൂർത്തിയാവുക അയാൾ ബുദ്ധിയുള്ളവനാവുക എന്നുള്ളതാണ് അൻ യകൂന ബാലിഗൻ ആഖിൽ അയാൾ പ്രായപൂർത്തിയെത്തിയവനാവണം ബുദ്ധിയുള്ളവനാവണം പ്രായപൂർത്തിയെത്തിയവനാവണം എന്നുള്ളതിന് തെളിവ് എന്താണ് നമ്മൾ പണ്ട് പഠിച്ചതുപോലെ റുഫിൽ ഖലമു അൻ സലാസ മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു അതിലൊരാൾ ചെറിയ കുട്ടിയാണ് വസബിയു ഹത്ത യഹ്തലിം ചെറിയ കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ അവന് തക്ഫീർ നടത്താൻ പാടില്ല ഖവാരിജികളിൽ പണ്ട് ചില ആളുകൾ പണ്ടത്തെ ഖവാരിജികളിൽ ചില ആളുകൾ കുട്ടികളെ വരെ തക്ഫീർ നടത്തിയിരുന്നു അവരെ വരെ കൊല്ലുമായിരുന്നു ചെറിയ കുട്ടികളെ വരെ വെറുതെ വിടൂല അതിന് അത് കൊന്നിരുന്നത് മുസ്ലിമികളുടെ കുട്ടികളെ അവരുടെ അഭിപ്രായം മുർത്തദ്ദികളുടെ കുട്ടികൾ മുശ്രിക്കുകളാണ് ആ ഹുക്മിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെറിയ കുട്ടികളെയും പെണ്ണുങ്ങളെയും വരെ കൊന്നൊടുക്കിയിരുന്നു ഖവാരിജികളിലെ ചില ആളുകൾ ഈ ഷർത്ത് അവർ പല ചില ആൾക്കാർ ഖവാരിജികളിൽ ചില ആളുകൾ അത് പാലിച്ചിട്ടില്ല എല്ലാവരും അല്ല ചില ആളുകൾ അപ്പൊ ഒന്നാമത്തെ നിബന്ധന അയാൾ പ്രായപൂർത്തിയാവലും അയാൾക്ക് ബുദ്ധി ഉണ്ടാവലുമാണ് ഭ്രാന്തന് അതുപോലെ തന്നെ കുട്ടികൾ ഇവരെ ഒന്നും തക്ഫീർ നടത്താൻ പാടില്ല രണ്ട് അയാള് സ്വേച്ഛപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കണം അയാൾ ആരും നിർബന്ധിച്ചതാവാൻ പാടില്ല അയാൾ താല്പര്യമില്ലാതെ അയാൾക്ക് ബോധമില്ലാതെ അയാൾ ചെയ്തതാവാൻ പാടില്ല അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കണം അതിന് തെളിവ് അള്ളാഹുവിന്റെ ആയത്തൻ من كفر بالله من بعد ايمانه الا من اكره وقلبه مطمئن بالايمان ആരെങ്കിലും من كفر بالله അയാൽ അല്ലാഹു ലാ വിശ്വസിക്കുകയാണ് من بعد ايمانه او مؤمن ആയതിനു ശേഷം الا من اكره وقلبه مطمئن بالايمان എന്നാൽ ആ പറഞ്ഞതിൽ അല്ലാഹു ഒരാളെ ഒഴിച്ചു നിർത്തി ആരാണ് الا من اكره നിർബന്ധിതനായവൻ وقلبه مطمئن بالايمان അവന്റെ ഹൃദയത്തിൽ ഈമാൻ അത് നിലകൊള്ളുന്നുണ്ട് അയാൾ നിർബന്ധിതനായ ഉദാഹരണത്തിന് ബിലാൽ ഇബ്നു റവാഹ അദ്ദേഹത്തെ അല്ലാഹുവിന് പുറമെ ഇലാഹുകളുണ്ട് എന്ന് പറയാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ കൊന്നുകളയെന്ന് പറയാണ് ശക്തമായി മർദ്ദിക്കുമായിരുന്നു അപ്പൊ അമ്മാർ ഇബ്നു യാസറിനെ പോലെയുള്ള ചില ആളുകൾ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കുകയും അതുപോലെ തന്നെ ചില കുഫറിന്റെ വാക്കുകൾ പുറത്തേക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല, അവരുടെ മനസ്സ് ഈമാൻ കൊണ്ട് നിറഞ്ഞ സമയത്താണ് അവരത് പറഞ്ഞത്, ഇവരുടെ ശറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അതിന് മറ്റൊരു തെളിവ്, ഇത് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തീരുമാനപ്രകാരം കുഫർ ചെയ്യണം എന്നതിനുള്ള മറ്റൊരു തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ സംഭവം പറഞ്ഞു. ഒരു വ്യക്തി, അയാൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ അയാൾ ഒട്ടകത്തെ കെട്ടിയിട്ട് കിടന്നുറങ്ങാൻ പോയി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അയാൾക്ക് ഒട്ടകത്തെ കാണാൻ കഴിയുന്നില്ല, അയാൾ ഒട്ടകം അയാളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കുറെ അന്വേഷിച്ചു അയാൾ, അവസാനം അയാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴുണ്ട് അയാളുടെ ഒട്ടകം തന്റെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നു. മരുഭൂമിയിൽ ഒട്ടകത്തിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് തുല്യാണ്. കാരണം വെയിലും പ്രയാസവും ഒക്കെ ഉണ്ടാവും, നടന്നിട്ട് എന്തായാലും എത്തൂല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം വലിയ ബുദ്ധിമുട്ടിലാണ് അയാൾ അകപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അയാൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒട്ടകത്തിനെ കണ്ടു, സ്വന്തം ഒട്ടകം വന്നിട്ടുണ്ട്, അയാൾ അടുത്ത് തന്നെ വന്ന് നിൽക്കണം. അപ്പോൾ അയാൾ സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ഖാല മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷം കഠിനമായിട്ട് വളരെ ശക്തമായ സന്തോഷം കൊണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഇലാഹുമാണ്. നേരെ ഓപ്പോസിറ്റ് ആയി പറഞ്ഞു, നേരെ തിരിച്ചാണ് പറയേണ്ടത്, നാവ് തെറ്റിപ്പോയതാണ്. അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, നീ എന്റെ അടിമയാണ്, അല്ലാഹുവേ ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞത് സന്തോഷം കടുത്തിട്ട് അയാൾ പറഞ്ഞത് എന്താന്ന് അയാൾക്ക് ബോധമില്ലാതെ പറഞ്ഞു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അയാളുടെ ആ പ്രവൃത്തിയിൽ അയാളുടെ തൗബയിൽ സന്തോഷിക്കുന്നവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം 10 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ 10 കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഒരാൾ കുഫറിന്റെ വാക്ക് ഷിർക്കിന്റെ വാക്ക് പറയുന്നതെങ്കിൽ അയാളെ അതിന്റെ പേരിൽ തക്ഫീർ നടത്താൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ഖതഉ ഫിൽ ലഫ്ളി മിൻ ശിദ്ദത്തിൽ ഫർഹി വൽ ഗദബ്, ദേഷ്യം കടുത്തിട്ടോ അതല്ലെങ്കിൽ സന്തോഷം കഠിനമായിട്ടോ ഒരാൾ കുഫർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അയാളെ കാഫിറാക്കാൻ പാടില്ല. ചിലപ്പോൾ സന്തോഷം കടുത്തു പോയിട്ട് ചിലപ്പോൾ അയാൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം, അയാൾ പറയുന്നത് ബോധം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ദേഷ്യം കടുത്തുപോയി കഴിഞ്ഞാൽ, നല്ല സ്ട്രോങ് ദേഷ്യത്തിന്റെ സമയത്ത് ചിലപ്പോൾ ചില ആളുകളോട് എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ അള്ളാഹിനെ തന്നെ ചിലപ്പോൾ ചീത്ത വിളിച്ചെന്ന് വരും, ചിലപ്പോൾ റസൂലുള്ളാഹിനെ ചീത്ത വിളിച്ചെന്ന് വരും, ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും. ദേഷ്യത്തിന്റെ കാഠിന്യം കാരണത്താൽ അയാൾ പറയുന്ന എന്താന്ന് അയാൾക്കെന്റെ ബോധം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തക്ഫീർ നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഒസക്കർ, ലഹരി ഉണ്ടായി കഴിഞ്ഞാൽ, കള്ളു കുടിച്ചിട്ട് അയാൾക്ക് ബോധമില്ലാതെ അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കുഫർ, അയാൾ കാഫിറാണെന്ന് വിധിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അൽഖത, അബദ്ധത്തിൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ അയാളെ കാഫിറെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. വന്നിസിയാൻ, മറന്നുപോയി കഴിഞ്ഞാൽ, ഇത് ദീനിൽപ്പെട്ട കാര്യമാണെന്ന് മറന്നിട്ട് അയാൾ എന്തെങ്കിലും കാര്യം ചെയ്തു പോയി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തക്ഫീർ ചെയ്യാൻ പാടില്ല. വൽ ഇക്റാഹ്, നിർബന്ധിച്ചിട്ട് ഒരാളെ ചെയ്യിപ്പിച്ചാൽ അതിന്റെ പേരിൽ തക്ഫീർ നടത്താൻ പാടില്ല. വൽ ജഹ്ലു ബിൽ മഅനാ, ചിലപ്പോൾ ഒരാൾ കുഫർ പറയും പക്ഷെ അയാൾക്ക് ആ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ചില വാക്കുകൾ അയാൾ പറയും പക്ഷെ ആ വാക്ക് പറയുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ചിലപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അത്തരം ആളുകളെ തക്ഫീർ നടത്താൻ പാടില്ല. അതുപോലെ തന്നെ വസബ്ഖുൽ ലിസാൻ ബിമാ ലം യുരിദുഹു, അതുപോലെ തന്നെ നാവ് അബദ്ധം പറ്റുക, നാവിന് തെറ്റുപറ്റുക, വസബ്ഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാക്കബദ്ധം. വത്തക്കല്ലുമു ഫിൽ ഇഗ്ലാഖ്, അതുപോലെ തന്നെ ബുദ്ധി മറഞ്ഞുപോയ സന്ദർഭത്തിൽ, വ്യക്തമായ ബുദ്ധിയില്ലാത്ത സന്ദർഭത്തിൽ, അബോധാവസ്ഥയിൽ എന്തെങ്കിലും പുലമ്പ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ കുഫർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കാഫർ എന്ന് വിധിക്കാൻ പാടില്ല. വലഖുൽ യമീൻ, അതുപോലെ തന്നെ അശ്രദ്ധമായി പറയുന്ന സത്യവാക്കുകൾ, അതിന്റെ പേരിൽ അയാളെ പിടികൂടാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖുൽ ഇബ്നു ഖയ്യിം അദ്ദേഹം പറയണം, ഫഹാദിഹി അശ്റത്തു അഷ്യാഇൻ ലാ അശ്റത്തു അഷ്യാഇൻ ലാ യുആഖിദുല്ലാഹു ബിഹാ അബ്ദഹു ബിത്തകല്ലുമി ഫീ ഹാലിൻ മിൻഹാ. ഈ 10 കാര്യങ്ങൾ, ഈ 10 അവസ്ഥയിൽ ഒരാൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെ അതിന്റെ പേരിൽ പിടികൂടുകയില്ല. ഇത് ഇബ്നു ഖയ്യിം ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അതിന്റെ 3 വോളിയം 105 പേജ് ഇബ്നു ഖയ്യിം ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ 2 ഷർത്ത്, ഒരാൾ കുഫർ ചെയ്യുന്ന സന്ദർഭത്തിൽ അയാളത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ എന്ന കാര്യം പരിശോധിക്കണം. അപ്പൊ രണ്ട് കാര്യമായി, ഒന്ന് അയാൾക്ക് ബുദ്ധി ഉണ്ടാവണം, പ്രായപൂർത്തിയാവണം, രണ്ട് അയാൾ സ്വേച്ഛപ്രകാരം സ്വന്തം തീരുമാനപ്രകാരം ചെയ്തതായിരിക്കണം. അല്ലാതെ അയാൾ നിർബന്ധിച്ചോ അയാൾക്ക് അബദ്ധം പറ്റിയതോ നാക്കിൽ വന്നപ്പോഴോ ഒന്നാകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അയാൾക്ക് തെളിവ് ലഭിച്ചിരിക്കണം. തെളിവ് ലഭിക്കാതെ ഒരാളെ തക്ഫീർ നടത്താൻ പാടില്ല. അതിന് അനേകം തെളിവുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കുന്ന മുഅദ്ദിബീന ഹത്ത നബഅസ റസൂല, സൂറത്തുൽ ഇസ്രായിൽ 15-ാമത്തെ ആയത്ത്. വമാ കുന്ന മുഅദ്ദിബീൻ, നാം ഒരാളെയും ശിക്ഷിക്കുകയില്ല, ഹത്ത നബഅസ റസൂല, നാം റസൂലിനെ പറഞ്ഞയക്കുന്നത് വരെ. റസൂലിനെ പറഞ്ഞയക്കുന്നത് വരെ ഒരാളെയും നാം തക്ഫീർ, ഒരാളെയും നാം ശിക്ഷിക്കുകയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, والذي نفس محمد بيده لا يسمع بي احد من هذه الامه يهودي ولا نصراني ثم يموت ولم يؤمن بالذي ارسلت به الا كان من اصحاب النار. رسول الله صلى الله عليه وسلم പറഞ്ഞു, ഈ ഉമ്മത്തിൽ യഹൂദരാകട്ടെ നസ്രാനിയാകട്ടെ എന്നെക്കുറിച്ച് കേട്ടതിനു ശേഷം, ഇങ്ങനെയാണ്, എന്നെക്കുറിച്ച് കേട്ടതിനു ശേഷം പിന്നെ എന്നിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയാണ്. അപ്പൊ അതിന്റെ നേരെ മഫ്ഹൂം എന്താണ്? നേരെ എതിരായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കേൾക്കാത്തയാൾ, അയാൾക്ക് എന്തുണ്ട്? ഉദറുണ്ട്, അയാൾക്ക് ഒഴിവുകഴിവുണ്ട്, അയാളെ തക്ഫീർ നടത്താൻ പാടില്ല. നാലാമത്തെ കാര്യം, ഇത് പ്രധാനപ്പെട്ട ഷർത്താണ്, അല്ല യകൂന മുതഅവ്വിലൻ, അയാൾക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ചെയ്തത് കുഫ്റാണ്, പക്ഷെ അയാൾക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇത് കുഫ്റല്ല എന്ന് ധരിക്കാവുന്ന വ്യാഖ്യാനങ്ങൾ അയാൾക്ക് ഉണ്ടാവാൻ പാടില്ല. അയാളത് കുഫ്റാന്ന് മനസ്സിലാക്കി ചെയ്യുന്നതല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വ്യാഖ്യാനമുണ്ട്. അയാൾ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ധരിച്ചിട്ടാണ് ചെയ്യുന്നത്, അയാൾ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ തഅ്വീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ തക്ഫീർ നടത്താൻ പാടില്ല. അയാൾക്ക് വ്യാഖ്യാനമുണ്ടെങ്കിൽ, അയാൾക്ക് അയാളുടേത് മാത്രമായ വിശദീകരണം ഉണ്ടെങ്കിൽ, ആ വിശദീകരണം എപ്പോഴാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ളതിന് വേറെ നിബന്ധനകളുണ്ട്. അതായത് അറബി ഭാഷയിൽ അതിന് സാധ്യത ഉണ്ടാവുക, അതല്ലെങ്കിൽ ായതാണെങ്കിലും ചില തെളിവുകൾ അയാൾക്ക് കയ്യിലുണ്ടാവുക, അയാൾ സഹീഹാണെന്ന് വിചാരിക്കുന്ന തെളിവുകൾ ഉണ്ടാവുക, ഇങ്ങനെ പല കാരണങ്ങൾ വേറെയുണ്ട്. ആ കാരണങ്ങൾ ഇൻഷാല്ലാ പിന്നീട് ഒരിക്കലും നമുക്ക് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് വ്യാഖ്യാനം ഉണ്ടാവാൻ പാടില്ല. ഒരാൾ ചിലപ്പോൾ കുഫറായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾ ഇത് മുസ്ലിം ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് എന്ന അർത്ഥത്തിൽ, ഈ അനിവാര്യ സാഹചര്യത്തിൽ അനുവദനീയമാണ് എന്ന ഉദ്ദേശത്തിൽ ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ അയാൾ ഇതൊരു തിന്മയാണ് എന്ന അർത്ഥത്തിൽ ചെയ്യുന്നതായിരിക്കാം. അത് കുഫറാണെന്ന് അയാൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഒരു തെറ്റ്. അതല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ധാരണ അതൊരു കേവല ബിദഅത്ത് മാത്രമാണ് എന്നായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ധാരണ ഇത് നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കാം. അയാളുടെ ധാരണ ഇതൊരു നന്മയാണ് എന്നായിരിക്കാം. ഉദാഹരണത്തിന് ജഹമിയത്ത് ചെയ്തതുപോലെ, അവർ അള്ളാഹുവിന് ഒരു സിഫത്തുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ആ വാദത്തിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ അള്ളന്നില്ലാന്നാണ്. അള്ളാഹുവിന് യാതൊരു വിശേഷണവും ഇല്ല എന്ന് വാദിച്ച ആളുകളായിരുന്നു ജഹമിയത്തിന്റെ ആളുകൾ. الامام احمد بن حنبل رحمه الله تعالى ادهم برنيرن الجهميه كفار او من قال بان الله بان القران مخلوق فهو كافر ആരെങ്കിലും ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞവൻ കാഫിറാണ് എന്ന് ഇമാം അഹ്മദ് പറഞ്ഞിരുന്നു. പക്ഷേ ഇമാം അഹ്മദ് ഒരിക്കലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികൾ അതേ വാദം പറഞ്ഞിരുന്ന ആൾക്കാരാണ് അവർ. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ആ വാദം ജനങ്ങളെല്ലാവരും പറയണമെന്ന് നിർബന്ധിച്ചിരുന്നവരാണ്. മാത്രമല്ല ആ വാദം പറയാത്ത ആളുകളെ ആക്രമിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നവരാണ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇതൊക്കെ ഉണ്ടായിരുന്നു. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഒരു വാദിച്ചിരുന്നു. മാത്രമല്ല ആ വാദം പറയാത്തവർ കാഫിറുകളാണ് എന്നവർക്ക് വാദമുണ്ടായിരുന്നു. മാത്രമല്ല അത് പറയാൻ എല്ലാവരെയും അവർ നിർബന്ധിച്ചിരുന്നു. പറഞ്ഞിട്ടില്ലെങ്കിൽ അവരടുത്ത് ചാട്ടവാറിന്റെ അടിയും ചിലപ്പോൾ കൊലപ്പെടുത്തൽ വരെ ഉണ്ടാവും. അനേകം പണ്ഡിതന്മാരെ അവർ ആ വാദം പറഞ്ഞില്ലെന്നതിന്റെ പേരിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഉസ്സുന്ന അഹമ്മദ് ഇബ്നു ഹംബലിനെ അവർ ജയിലിലിടുകയും മർദ്ദിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹമ്മദ് അവർക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ചില ആൾക്കാർ പറഞ്ഞേക്കാം ഇമാം അഹമ്മദ് ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലോ, അവർക്ക് മനസ്സിലാവായിട്ട് ഇല്ല. ഇമാം അഹമ്മദ് അവർക്ക് മുന്നിലിരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അർറദ്ദു അലൽ ജഹ്മിയ എന്ന പേരിൽ കിതാബ് വരെ എഴുതിയിട്ടുണ്ട്, വിശദീകരിച്ചു കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? മുഅ്തസിമിനെയോ വാസിഖിനെയോ അതല്ലെങ്കിൽ മറ്റുള്ള ഭരണാധികാരികളെയോ അദ്ദേഹം തക്ഫീർ നടത്തിയിട്ടില്ല. തക്ഫീർ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പം ഭരണാധികാരിക്കെതിരെ യുദ്ധം ചെയ്യാൻ വലിയൊരു വിഭാഗം ആളുകൾ തയ്യാറായിരുന്നു. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കണമെങ്കിൽ. പക്ഷെ എന്നിട്ടും അദ്ദേഹം അതിന് കൽപ്പന കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അത് വലിയ ചരിത്രമാണ്. ഇമാം അഹമ്മദിന്റെ ചരിത്രം ഇവർക്ക് ഈ പറയുന്ന ഖവാരിജുകളുടെ മുന്നിൽ അവരുടെ മുഖത്തടിക്കുന്ന ചരിത്രമാണ്. കാരണം ഒരു നിലക്കും അവർക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂല. കാരണം ജഹ്മിയത്ത് എന്നത് അഖീദയിലെ ഏറ്റവും പ്രകടമായ കുഫ്റാണ്. ആ കുഫ്ര അവർ ചെയ്തിട്ട് പോലും ഇമാം അഹമ്മദ് അവരെ തക്ഫീർ നടത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് പല ആളുകളും തക്ഫീർ നടത്തുന്നത് തീർത്തും അവ്യക്തമായ കാര്യങ്ങളുടെ പേരിലാണ്. പലതും കുഫ്റല്ല. സൗദി ഭരണകൂടം ഹഫിളഹുമുല്ലാ, ആ തൗഹീദിന്റെ നാട്, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും കുഫ്റല്ല, ചിലതൊക്കെ നന്മയാണ്. പലതും അവർ കുഫ്റാണെന്ന് വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും യഥാർത്ഥത്തിൽ നന്മയാണ്, ഖൈറാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. ഏത് ഇവർ കുഫ്റാണെന്ന് വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇവർ യാതൊരു മടിയില്ലാത്ത തക്ഫീർ നടത്തുക. എന്നാൽ ഇമാം അഹമ്മദ് അദ്ദേഹം ഈ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത കാണിച്ചിരുന്നു. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞിരുന്ന അവർക്ക് തഅ്‌വീലുണ്ട് എന്ന്. അവർക്ക് വ്യാഖ്യാനമുണ്ട്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മോശമായി വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷതേടുന്നതിന് വേണ്ടിയിട്ടാണ് ജഹമിയത്തിന്റെ ബിദഅത്ത് ഉണ്ടായതന്നെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ എത്ര തവണയാണ് ഭരണാധികാരി അദ്ദേഹത്തെ വിട്ട് ജയിലിട്ട്, എത്ര തവണയാണ്? അദ്ദേഹം മരിച്ചുപോലും ജയിലിൽ കിടന്നിട്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഭരണാധികാരിക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ട് ഒരു ഫത്വ പോലും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ചെയ്ത ഫിത്നകൾ എന്താണെന്ന് പലർക്കും അറിയുന്നേ. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ഭരണാധികാരിക്കെതിരെ ഫത്വ കൊടുത്തിട്ടില്ല. ഇതാണ് സലഫിയത്ത്, ഇതാണ് സലഫിന്റെ മജാബ്. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന അവിവേകമോ അതല്ലെങ്കിൽ അപക്വമായ നിലപാടുകളോ ഒരിക്കലും സലഫിയത്തല്ല എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തഅ്‌വീൽ ഉണ്ടാവുക എന്നത്, വ്യാഖ്യാനമുണ്ടാവുക എന്നത്, ഒരാൾ കുഫർ ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾക്കതിൽ വ്യാഖ്യാനമുണ്ടാവുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തക്ഫീർ വിധിക്കുന്നതിൽ നിന്ന് തടയുന്ന കാര്യമാണ്. ഇതിന് തെളിവായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ബുഖാരിയുടെ ഹദീസിൽ പറഞ്ഞ ഒരു സംഭവം നമുക്കിതിന് തെളിവായി പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് ഇബ്നുൽ വലീദിനെ ഒരിക്കൽ ബനു ജദീമ എന്ന ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പൊ അവർക്ക് അസ്ലംന എന്ന് പറയാൻ സാധിക്കില്ലായിരുന്നു, എന്തോ കാരണം കൊണ്ട്, അല്ലാഹു അലം. അസ്ലംന എന്ന്, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അവരതിന് പകരമായി പറഞ്ഞത് സബഅന സബഅന എന്നാണ്. അവരുടെ ഭാഷയിലുള്ള വാക്കതൻ സബഅന സബഅന എന്നാണ് അവർ പറഞ്ഞത്. അസ്ലംന എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദ് അവരെ കൊന്നുകളഞ്ഞു. അവരിൽ ചിലരെ തടവുകാരായി പിടിച്ചു. എന്നിട്ട് സൈന്യത്തിനോടൊപ്പം, ഖാലിദ് ഇബ്നു വലീദിന്റെ സൈന്യത്തിലുള്ള ആളുകൾക്ക് തടവുകാരെ വീതിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് പറഞ്ഞു, ഈ തടവുകാരൊക്കെ കൊന്നുകളയാൻ പറഞ്ഞു. കാരണം അവർ അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞിട്ടില്ല, ഒരു സബഅന എന്നാണ് പറയുന്നത്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അദ്ദേഹം പറഞ്ഞു, അല്ലാഹി ലാ അഖ്തുൽ, ഞാൻ കൊല്ലൂല എന്നാണ്. അള്ളാഹ് സത്യം, ഞാൻ കൊല്ലില്ല, എന്റെ ഒപ്പമുള്ള ആളുകളും കൊല്ലൂല എന്നാണ്. എന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു. ഖാലിദ് ഇബ്നു വലീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തെളിവ് എന്താ? ഇവർ അസ്ലംന എന്ന് പറഞ്ഞിട്ടില്ല, സബഅന എന്നാണ് പറഞ്ഞത്. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അദ്ദേഹം മനസ്സിലാക്കി, ഇദ്ദേഹം ഇവർ പറയുന്ന എന്താണ്? ഞങ്ങൾ മുസ്ലിങ്ങളായി എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം അവർക്ക് വ്യാഖ്യാനമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, അതിന് കാരണമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സനഅ ഖാലിദുൻ, അല്ലാഹുവേ ഖാലിദ് ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഞാൻ ഒഴിവാണ്, ഞാനും അതേക്ക് ബന്ധമില്ല. രണ്ട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അയാൾക്ക് തഅ്‌വീൽ ഉണ്ട്, ആ പറഞ്ഞ ആൾക്കാര് സ്വഭാവ എന്നാണ് പറഞ്ഞത്. പക്ഷെ നേരെ ലാഹറ ഇസ്ലാമിലേക്ക് പ്രവേശിക്കേണ്ട വാക്ക് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരാ പറഞ്ഞ വാക്കുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഇസ്ലാമായിരുന്നു. അത് മനസ്സിലാക്കാതെ അവരെ കൊലപ്പെടുത്തി എന്നത് ഖാലിദ് ഇബ്നുൽ വലീദിന്റെ അടുക്കൽ വന്ന തെറ്റായിരുന്നു. അത് തെറ്റായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത്. മാത്രമല്ല, ഇതേപോലെ പലതും പരിഗണിക്കാൻ പറ്റും. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ യുദ്ധത്തിനിടയിൽ ഒരാളെ കീഴ്പ്പെടുത്തി, അയാളുടെ കഴുത്തിന്റെ മേലെ വാള് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഇപ്പൊ കൊല്ലുന്നായപ്പോ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ്, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, വെറുതെ നടക്കുന്ന സമയം കൂടിയല്ല, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പരസ്പരം നേരിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാളെ കീഴ്പ്പെടുത്തി അയാളുടെ കഴുത്തിൽ കത്തിവെച്ച സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇവര് ഉസാമത്ത് ബിൻ സെയ്ദ് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉസാമ, അയാൾ നിന്റെ അടുക്കലേക്ക് ആ കലിമത്തുമായി നാളെ പരലോകത്ത് വന്നാൽ നീ എന്താണ് ചെയ്യുക? ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, അയാൾ അത് പറഞ്ഞത് വാള് പൊടിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അയാളുടെ ഹൃദയം പൊളിച്ചു നോക്കിയിട്ട് നിനക്ക് മനസ്സിലായതാണോ? നോക്കൂ നിങ്ങൾ, ഉസാമത്ത് ബിൻ സെയ്ദ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ എന്നെ ശക്തമായി ആക്ഷേപിച്ചു, എന്നിട്ട് ഞാൻ അവസാനം ഇപ്രകാരം ആഗ്രഹിച്ചതുപോയി, ഞാൻ ഈ സംഭവത്തിന് ശേഷം മുസ്ലിമായിരുന്നെങ്കിൽ, ഇപ്പൊ മുസ്ലിമായിട്ട്, ഇതിനുവരെ കാഫറായിട്ട്, ഇപ്പൊ മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആക്ഷേപത്തിന്റെ ശക്തി കാരണത്താൽ.